Discourse, Day 7. സാധനയുടെ ഏഴാം ദിവസം പരിസമാപിച്ചു. ഏഴാം ദിവസം പൂർണ്ണമായി. ഇനി ജോലി ചെയ്യുവാൻ മൂന്ന് ദിവസം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. വാസ്തവത്തിൽ മൂന്ന് ദിവസവുമില്ല. ഗംഭീരമായി ജോലി ചെയ്യുവാൻ രണ്ട് ദിവസം മാത്രമാണുള്ളത്. കാരണം പത്താം ദിവസം രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഒരു പുതിയ തരത്തിലുള്ള സാധന പഠിപ്പിക്കും. വളരെ വലിയ ഓപ്പറേഷനല്ലേ? ഓപ്പറേഷന് ശേഷം മരുന്ന് പുരട്ടേണ്ടതുണ്ട്. ഈ മരുന്ന് പുരട്ടുന്ന സാധന 10-ാം ദിവസം പഠിപ്പിക്കും. അതിനുശേഷം മൗനം ഭേദിക്കും. മൗനം തീർന്നാൽ എല്ലാവരും വർത്തമാനം പറയാൻ തുടങ്ങും. വർത്തമാനം പറഞ്ഞുകൊണ്ട് തപസ് ചെയ്യുവാൻ സാധിക്കുകയില്ല. മൗനമായിരിക്കുന്നിടത്തോളം സമയം തപസ് ഗംഭീരമായിരിക്കും. എന്നാലും അത്യാവശ്യമാണ്. അങ്ങനെ ഗാംഭീര്യത്തോടെ ജോലി ചെയ്യുവാൻ വെറും 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ 2 ദിവസം എത്ര ഉപയോഗപ്പെടുത്താമോ അത്രയും ഉപയോഗപ്പെടുത്തുന്നതാണ് ബുദ്ധി. ഒരവസരം ലഭിച്ചു. വളരെ ധൈര്യം സംഭരിച്ച് ഇവിടെ വന്ന് ജോലിയും ചെയ്യുകയാണ്. ഇനിയുള്ള 2 ദിവസത്തെ മുഴുവനുമായും ഉപയോഗിക്കണം. ഗാംഭീര്യത്തോടുകൂടി തന്നെ തപസ് ചെയ്യണം. നിരന്തരമായി തപസ് ചെയ്യണം. എങ്ങനെയാണോ തപസ് ചെയ്യേണ്ടത്, തെറ്റായി തപം ചെയ്താൽ കഠിനാധ്വാനം ചെയ്യുകയാണ്, ഫലം ലഭിക്കുകയില്ല. ശരിയായ തരത്തിൽ തന്നെ തപം ചെയ്യണം. നല്ലതുപോലെ മനസ്സിലാക്കി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ വിദ്യയ്ക്ക് 2 ഭാഗമുണ്ട്. 2 തുല്യവും മഹത്വപൂർണവുമാണ്. ഒരു പക്ഷിക്ക് 2 ചിറകുകളുള്ളതുപോലെ. ഒന്ന് ബലമില്ലാത്തതും മറ്റേത് ബലമുള്ളതുമാണെങ്കിൽ പറക്കാൻ കഴിയുകയില്ല. ഒന്ന് ചെറുതും ഒന്ന് വലുതുമായാലും പറക്കാൻ കഴിയുകയില്ല. ഇരുചക്രമുള്ള വണ്ടിയുടെ 2 ചക്രങ്ങൾ പോലെ 2 ഒരേപോലെ ഇരിക്കണം. ഒന്ന് വലുതും ഒന്ന് ചെറുതുമായാൽ ശരിയാകയില്ല. ഇതുപോലെ ഈ സാധനയുടെ 2 ഭാഗങ്ങളും ഒരുപോലെ ശക്തമായിരിക്കണം. എന്താണ് ഈ 2 പക്ഷങ്ങൾ? നല്ലതുപോലെ മനസ്സിലാക്കണം. വീണ്ടും മനസ്സിലാക്കുവാൻ കൂടെ കൂടെ പറയുന്നതാണ്. 1 ജാഗരൂകത. ഇതിനെ അന്നുള്ള ഭാഷയിൽ സതി എന്നാണ് പറയാറുള്ളത്. സ്മൃതി എന്നും പറയും. തന്നെപ്പറ്റി എന്താണ് സംഭവിക്കുന്നത് അതറിയുക. സംവേദനയുടെ തലത്തിൽ അറിയുക. തലമുതൽ കാലുവരെ എവിടെ എന്ത് സംവേദനയാണ്, എവിടെ എന്ത് സംവേദനയാണ് എന്നറിയുക. വളരെ അത്യാവശ്യമാണ്. കാരണം സംവേദന അറിഞ്ഞില്ല എങ്കിൽ മനസ്സിൻ്റെ അടുത്തെട്ട് വരെ പോകുവാൻ സാധിക്കുകയില്ല. അന്തർമനം വരെ പോകാൻ സാധിക്കുകയില്ല. മേൽഭാഗം മാത്രം ശുദ്ധമാക്കും. അതും നല്ലതാണ്. കുറച്ച് ശുദ്ധമായി. പക്ഷേ വേരറുക്കുവാൻ സാധിക്കുകയില്ല. തിന്മയുടെ വേര് പിഴുതു കളയണം. വികാരം കഴുകിക്കളയണം. നമ്മുടെ മനസ്സിൻ്റെ അടിയിൽ നിന്നും അഴുക്കിളക്കിക്കളയണം. അതിന് സംവേദനയുടെ കൂട്ടുവിടരുത്. ഒന്നാമതായി അതിനെ അറിയുക. അടുത്തത് 2-ാമത്തെ പക്ഷം. സംവേദന അറിയുകയും സമതയിലിരിക്കുകയും ചെയ്യുക. എന്നാൽ എപ്പോൾ സംവേദന ദുഃഖദമാണ്, അയ്യോ വേദനിക്കുന്നു, സ്ഥൂലമായ സംവേദനയാണിപ്പോഴും, അതിതുവരെ പോയില്ല, പോയില്ല, എനിക്കിതുവരെ സൂക്ഷ്മം കിട്ടിയില്ല, സൂക്ഷ്മം കിട്ടിയില്ല, ആനന്ദം ലഭിച്ചില്ല, ആനന്ദം ലഭിച്ചില്ല, ഇങ്ങനെയാണെങ്കിൽ സമതയില്ലല്ലോ. വ്യസനയല്ല ചെയ്യുന്നത്. സംവേദന അറിയുക മാത്രം ചെയ്താൽ അതുകൊണ്ട് എന്താണ് ഉപയോഗം? സമത. ഏതവസ്ഥയിലും വന്നോട്ടെ, ഞാൻ വ്യാകുലനാകുന്നില്ല. മനസ്സിലാക്കുന്നു, ഈ അവസ്ഥ അനിത്യമാണ്, നശ്വരമാണ്, ഭംഗുരമാണ്. സ്ഥൂലമായാലും സൂക്ഷ്മമായാലും സുഖതമായാലും ദുഃഖതമായാലും എല്ലാം മാറുന്നവയാണ്. മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ അനിത്യതാബോധം, അത് മനസ്സിലാക്കി നമ്മൾ സമതയിൽ സ്ഥിതമാകുന്നു. അതുണ്ടായാൽ മുക്തിയുടെ മാർഗം തുറന്നു എന്നു മനസ്സിലാക്കാം. അടിവച്ചടിവച്ച് മുന്നോട്ടു പോകുന്തോറും നമ്മുടെ ദുഃഖങ്ങളിൽ നിന്നും മുക്തി നേടിയിരിക്കും. ലോകത്തിലെ ഒരു ശക്തിക്കും തടയുവാൻ കഴിയില്ല. ഇത്രയും കാര്യം മനസ്സിലാക്കി ചെയ്താൽ മതി. ഇതാണ് പറഞ്ഞത്.
സബ്ദേ സംഘരായ നീചതി യദാ പഞ്ഞായ പ്രസതി അത നിബിന്ദതി ദുഃഖേ ഏസമഗോ വിശുദ്ധിയ.
ഏസമഗോ വിശുദ്ധിയ. ഇത് വിശുദ്ധിയുടെ മാർഗമാണ്. ചിത്തത്തെ ശുദ്ധമാക്കുവാനുള്ള മാർഗമാണ്. ഇത് മുക്തമാക്കുവാനുള്ള മാർഗമാണ്. വികാരങ്ങളിൽ നിന്നും തീർത്തും മുക്തമാക്കുവാനുള്ള മാർഗമാണ്. എന്താണിത്? സബ്ബേ സംഗാര അനിച്ഛാദി. അകത്തെന്തൊക്കെ അനുഭവമാകുന്നുണ്ടോ, എന്തൊക്കെ അകത്തുണ്ടാകുന്നുണ്ടോ, അതെല്ലാം അനിത്യമാണ്. ഉണ്ടാകുന്നു, നഷ്ടമാകുന്നു, ഉണ്ടാകുന്നു, നഷ്ടമാകുന്നു. അതിനെ യഥാ പയ്യായ പശ്യതി, പ്രജ്ഞ കൊണ്ട് കാണുക, വെറും ബുദ്ധി കൊണ്ട്. എല്ലാം അനിത്യമാണ്. ഈ ലോകം മുഴുവനും അനിത്യമാണ്. എൻ്റെ ഈ ശരീരവും അനിത്യമാണ്. ഒന്നും നേടുന്നില്ല. കേവലം ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നത് മൂലം, ബുദ്ധി കുറച്ച് നന്നായി എന്നല്ലാതെ അന്തർമനസ്സിൽ നിന്നും വികാരം പോയിട്ടില്ല. യഥാ പയ്യായ പശ്യതി എന്നുവച്ചാൽ പ്രത്യക്ഷ ജ്ഞാനത്തോടുകൂടി കാണുക. ബാക്കിയെല്ലാം പരോക്ഷ ജ്ഞാനമാണ്. മറ്റുള്ളവർ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു, നമ്മൾ അതുരുവിട്ടുകൊണ്ടിരിക്കുന്നു, എല്ലാം അനിത്യമാണ്, എല്ലാം അനിത്യമാണ്. ഇത് മറ്റുള്ളവർ പറഞ്ഞ കാര്യമല്ല, നമ്മുടെ അനുഭവമാണ്. കണ്ടു, വലിയ വലിയ ദുഃഖസംവേദന ഉണർന്നതും കുറേ കഴിഞ്ഞപ്പോൾ സമാപ്തമായില്ലേ? സുഗതമുണർന്നതും സമാപ്തമായി. സൂക്ഷ്മമുണർന്നു, അതും തീർന്നു. അനിത്യമാണ്, എല്ലാം അനിത്യമാണ്, അനിത്യമാണ്. സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനെ പ്രജ്ഞ കൊണ്ട് നോക്കുകയാണെങ്കിൽ, അതേ നിബിന്ദതി ദുഃഖേ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുന്നു. ഒരു ദുഃഖവും നിലനിൽക്കില്ല. ചിത്തം നിർമ്മലമായി വരികയാണ്, നിർമ്മലമായി വരികയാണ്. ഏ സമഗോ വിശുദ്ധിയ, വിശുദ്ധിയുടെ മാർഗമാണ്, മുക്തിയുടെ മാർഗമാണ്. അനുഭവിച്ചറിയാം. ആരോ പറഞ്ഞു, ഭഗവാൻ ബുദ്ധൻ പറഞ്ഞു, ഗുരു പറഞ്ഞു, വേദങ്ങളിലുണ്ട്, ശാസ്ത്രങ്ങളിലുണ്ട്, അതുകൊണ്ട് വിശ്വസിക്കുന്നു. വിശ്വസിച്ചുകൊണ്ടിരിക്കും. അനുഭവം കൊണ്ടറിയൂ. പ്രജ്ഞയെന്നാൽ നമ്മുടെ പ്രത്യക്ഷ ജ്ഞാനം കൊണ്ടറിയുക എന്നാണ്. ഈ ജോലി ചെയ്യുകയാണ്. ചെയ്ത് ചെയ്ത് കുറച്ചെങ്കിലും ദുഃഖം പോയോ ഇല്ലയോ, ഒട്ടും പോയില്ല എങ്കിൽ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്മൾക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ വിദ്യ തെറ്റാണ്. ഈ വിദ്യ തെറ്റല്ല. എന്താണെന്ന് വച്ചാൽ, എത്രയോ ആളുകൾക്ക് ലാഭമുണ്ടായി, എന്നാൽ പിന്നെ നമ്മൾ എവിടെയോ തെറ്റു ചെയ്യുന്നു. നമ്മുടെ മാർഗദർശകനോട് ചോദിക്കാം. ദുഃഖം പോകണം, വികാരങ്ങൾ പോയേ തീരൂ. ഈ കാര്യം മനസ്സിലായി. എന്തുകൊണ്ടാണ് പോകുന്നത്? എന്ത് സംഭവിക്കുന്നുവോ അതനിത്യമാണ് എന്ന് മനസ്സിലാക്കി. നമ്മൾ സമതയിൽ സ്ഥിതമാകുന്നു. നല്ലതാണെങ്കിൽ രാഗമുണർത്തുകയില്ല, ചീത്തയെങ്കിൽ ദ്വേഷമുണർത്തുകയില്ല. എങ്കിൽ വണ്ടി ശരിയായ മാർഗത്തിലൂടെ തന്നെയാണ്. രണ്ടാമതായി, നിരന്തരതയുടേതാണ്. ഇനി രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. സമയം വളരെ കുറവാണ്. ഈ 10 ദിവസത്തെ ശിബിരവും വളരെ ചെറുതാണ്. പുരാതന പരമ്പര ഭാരതത്തിൽ നിന്നും പോയി. ബർമ്മയിലുണ്ടായിരുന്നത് അന്നിന്നേക്ക് 50-60 വർഷങ്ങൾക്ക് മുൻപ് 1.5 മാസത്തെ ശിബിരമായിരുന്നു. 1.5 മാസമില്ലാതെ ഈ വിദ്യ ശരിക്കും മനസ്സിലാകുകയില്ല. പക്ഷേ ഇന്നത്തെ തിരക്കിട്ട ലോകത്ത് 1.5 മാസം സമയം ആര് കണ്ടെത്താൻ? 10 ദിവസത്തേക്ക് പോലും ആളുകൾ പറയുന്നത്, എങ്ങനെ 10 ദിവസം സമയം തരും? അങ്ങനെ കുറച്ച് കുറച്ച് 10 ദിവസത്തിൽ കൊണ്ടുവന്നു. ഇതിലും കുറച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. സമയം വളരെ കുറവാണ്. നമുക്ക് ഈ വിദ്യ പഠിച്ചെടുക്കണം. ജോലി ജീവിതം മുഴുവനും ചെയ്യുവാനുള്ളതാണ്. 3-4 ജന്മങ്ങൾ കൂടി വന്നേക്കാം, ആർക്കറിയാം. മുന്നോട്ട് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. വിദ്യ തന്നെ ശരിയായി പഠിച്ചില്ലെങ്കിൽ ജോലി തെറ്റായി ചെയ്തേക്കാം. അതുകൊണ്ട് ഈ ബാക്കിയുള്ള 2 ദിവസം ജോലിയിൽ നിരന്തരത, ഇടതടവില്ലാതെ ജോലി. ഇനി രാത്രിയും പകലും ഈ ജോലി ചെയ്യണം. മുടക്കമൊന്നുമില്ല. ധ്യാനിക്കുന്ന സമയം കണ്ണടച്ച് ധ്യാനം ചെയ്യുക തന്നെ ചെയ്യും. ഒഴിവ് സമയവും ധ്യാനമായിരിക്കണം. കണ്ണടച്ച് വേണ്ടെന്ന് മാത്രം. ഒഴിവ് സമയത്ത് ചെയ്യേണ്ട ജോലികൾ നടക്കുക, ഇരിക്കുക, കിടക്കുക, കുളിക്കുക, നനയ്ക്കുക, എല്ലാം ചെയ്യുമ്പോഴും ജാഗരൂകരായിരിക്കും. നടക്കുമ്പോൾ വളരെ ജാഗ്രതയായിരിക്കും. എൻ്റെ കാലിതാ ഉയരുന്നു, ഇതാ കാൽ താഴ്ത്തു വച്ചു, ഇപ്പോൾ മറ്റേ കാൽ ഉയരുന്നു, വച്ചു, പിന്നെ ഈ കാൽ. ഓരോ വടിവെപ്പും അറിയും. അതിനോടൊപ്പമുള്ള സംവേദന അറിയുന്നു. ഇങ്ങനെ ഒഴിവ് സമയത്ത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും മുഴുവൻ ശരീരത്തിൽ കറങ്ങേണ്ട ആവശ്യമില്ല. ശരീരത്തിലെവിടെയെങ്കിലും സംവേദന അനുഭവപ്പെട്ടാൽ, ഏതവയവത്തിലാണോ ചലനമുണ്ടാകുന്നത്, അവിടുത്തെ സംവേദന അറിയുവാൻ ശ്രമിക്കണം. നടക്കുകയാണെങ്കിൽ കാലുയർന്നപ്പോൾ എന്തെങ്കിലും സംവേദന ഉണ്ടായോ? ഒന്നുമില്ലെങ്കിൽ ഭൂമിയെ സ്പർശിച്ചപ്പോൾ എന്തോ തൊടുന്ന അനുഭവമുണ്ടായി. പോയി ആഹാരം കഴിക്കാനിരിക്കുന്നു, ആഹാരം കഴിക്കുന്നു, കഴിക്കാൻ തുടങ്ങി. ഒരു പിടി വാരി. വാരിയപ്പോൾ വിരലുകളിൽ എന്തെങ്കിലും സംവേദനയുണ്ടായോ? പിന്നത് വായിൽ കൊണ്ടുപോകുന്നു. അവിടെ ചുണ്ടുകളിൽ എന്തെങ്കിലും സംവേദനയുണ്ടായോ? മോണയിൽ, നാവിൽ. ഇറങ്ങുമ്പോൾ തൊണ്ടയിൽ എന്തെങ്കിലും സംവേദനയുണ്ടായോ? എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനെ വളരെ ജാഗ്രതയോടെ നോക്കണം, സംവേദനയോടുകൂടി നോക്കണം. കിടക്കുമ്പോഴും കണ്ണു തുറന്നിരിക്കുമ്പോഴും അടഞ്ഞിരിക്കുമ്പോഴും എവിടെ സംവേദന എന്നറിയണം. രാത്രി ഉറങ്ങണം, കിടന്നു സംവേദന അറിയണം. വീണ്ടും തലമുതൽ കാലുവരെ വിധിവത് നോക്കേണ്ട ആവശ്യമില്ല. എവിടെ സംവേദനയുണ്ടായാലും അനിത്യമാണ്, എന്തുണർന്നാലും അനിത്യമാണ്. ഇങ്ങനെ രാത്രി മുഴുവൻ ഉറക്കം വരാതിരിക്കുന്ന അത്രയും സമയം സംവേദന നോക്കാം. ഉറക്കം വന്നു, നല്ല കാര്യം, ഉറങ്ങാം. രാത്രി ഉറങ്ങാനുള്ളതല്ലേ. ചിലപ്പോൾ ചിലർക്ക് രാത്രി മുഴുവനും ഉറക്കം വരില്ല. പകുതി ഉറക്കം, പകുതി ഉണർവ്, വിഷമിക്കേണ്ട കാര്യമില്ല. സംവേദന അറിയുക, പകുതി ഉറക്കം, പകുതി ഉണർവ്. കാലത്തെ എഴുന്നേൽക്കുമ്പോൾ തോന്നും വലിയ ഉറക്കത്തിൽ നിന്നും ഉണർന്ന പോലെ. വലിയ ഉറക്കത്തിൽ നിന്നുമാണ് ഉണർന്നിരിക്കുന്നത്. ഉറക്കം പ്രകൃതി എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്നത്? ശരീരത്തിനും മനസ്സിനും വിശ്രമം ലഭിക്കുവാൻ വേണ്ടി. ദിവസം മുഴുവനും ഒരുപാട് ജോലി ചെയ്യുന്നു, അപ്പോൾ രാത്രി വിശ്രമം വേണം. ശരീരത്തെ കിടത്തുന്നു, രാത്രി മുഴുവനും ഉറക്കം വന്നില്ലെങ്കിൽ ഈ ജോലി ചെയ്യണമെന്ന് പറയുന്നു. പക്ഷേ ശരീരത്തെ കിടത്തുക തന്നെ വേണം. എഴുന്നേറ്റിരിക്കരുത്, നടക്കുകയും മറ്റും ചെയ്യരുത്, കിടക്കണം എന്നത് ആവശ്യമാണ്. കണ്ണടച്ചാണ് കിടക്കുന്നത്, കിടക്കുക തന്നെ. അപ്പോൾ ശരീരത്തിന് വിശ്രമമായി. മനസ്സിന് ഏറ്റവും വിശ്രമം ലഭിക്കുന്നത് ഉണർന്നിരിക്കുമ്പോഴും സമതയിലിരിക്കുമ്പോഴുമാണ്. അതിന് അശാന്തി അനുഭവപ്പെടുന്നില്ല, സമതയിലാണ്. വളരെയധികം വിശ്രമം കിട്ടി രണ്ടിനും, അതായത് മനസ്സിനും ശരീരത്തിനും വിശ്രമം കിട്ടി. രാത്രി ഉറക്കം വരുന്നില്ല. ആ ചിന്ത തലയിൽ കയറ്റിവെച്ചാൽ സമയം നോക്കുകയാണ്. രാത്രി 10 മണിയായി, ഉറക്കം വന്നില്ല. 12 മണിയായി, 1 മണിയായി. അങ്ങനെയാണെങ്കിൽ രാവിലെ രോഗിയായിട്ടായിരിക്കും ഉണരുക. ഉറക്കം വരുന്നില്ല, ചിന്തയില്ല, സംവേദന അറിയുന്നു. ഉറക്കം വരുന്നു എങ്കിൽ ബലമായി ഉറങ്ങാതിരിക്കേണ്ട ആവശ്യവുമില്ല. ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ വിവശനയോഗി ഉണർന്നിരിക്കുന്നു. പക്ഷേ നിർബന്ധപൂർവമല്ല. ഉറക്കം വരുന്നു എങ്കിൽ തടയരുത്, ഉറങ്ങിക്കൂ. ഉറക്കം വരുന്നില്ല എങ്കിൽ സംവേദന അറിയുന്നു, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ 24 മണിക്കൂറും ഈ 2 ദിവസത്തെ മുഴുവൻ ലാഭവും നേടണം. അപ്പോൾ കാണാം, 2 ദിവസം കൊണ്ട് ഒരുപാട് പ്രാപ്തമായി, ഒരുപാട് പ്രാപ്തമായി. ജോലി സ്വയം ചെയ്യണം. ജോലി ചെയ്തില്ല എങ്കിൽ എങ്ങനെ പറ്റും? സമയം വളരെ കുറവാണ്, ഇതേറ്റവും കൂടുതൽ ഉപയോഗിക്കണം. ഇന്നലെ പറഞ്ഞില്ലേ, നമുക്ക് 5 വലിയ ശത്രുക്കൾ തലയിലുണ്ട് എന്ന്. നമ്മെ ജോലി ചെയ്യുവാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് വിഷമിക്കരുത്, പരിഭവിക്കരുത്. അതുകൊണ്ട് ഉദാസീനത ചെയ്യരുത്, ക്ഷീണവും തോന്നരുത്. നമ്മുടെ അടുത്ത് 5 കൂട്ടുകാരുമുണ്ട്. ഈ 5 മിത്രങ്ങൾ നമ്മുടെ കൂടെയിരിക്കുമ്പോൾ, ബലവാനായിരിക്കുമ്പോൾ ഈ ശത്രുക്കൾ നമ്മെ ഒന്നും ചെയ്യുകയില്ല. ഈ മിത്രങ്ങളെയും നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെ ബലമുള്ളതാക്കാം എന്നും മനസ്സിലാക്കാം. ഈ മിത്രങ്ങൾ ശുദ്ധരൂപത്തിലല്ല എങ്കിൽ അവരുടെ ബലം നഷ്ടമാകും, ക്ഷീണിതരാകും. ക്ഷീണിതരാകുമ്പോൾ ഇവർ നമ്മുടെ മിത്രങ്ങളാകുന്നതിന് പകരം ശത്രുക്കളായിത്തീരും. അതുകൊണ്ട് ഇവരെ നല്ലതുപോലെ അടുത്തറിയണം. ഈ 5 മിത്രങ്ങൾ ആരെല്ലാമാണ്? ഇവരെ ശുദ്ധരൂപത്തിൽ എങ്ങനെ സൂക്ഷിക്കാം? ആദ്യത്തെ മിത്രം, ഏറ്റവും മഹത്വപൂർണമായ മിത്രം, ശ്രദ്ധ. ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുകയും മനസ്സിലൊട്ടും ശ്രദ്ധ ഇല്ലാതിരിക്കുകയും ചെയ്താൽ, ഭക്തിയില്ലാതിരുന്നാൽ, വിശ്വാസമില്ലാതിരുന്നാൽ മുന്നോട്ടു പോകാനേ പറ്റില്ല. ശ്രദ്ധ അത്യാവശ്യമാണ്. നല്ല വിശ്വാസം വേണം, നല്ല ഭക്തി വേണം. ഇതിനെ ബലവാനായി തീർക്കുവാൻ അതിൻ്റെ കൂടെ തന്നെ അത് മനസ്സിലാക്കുകയും വേണം. അതിൻ്റെ കൂടെ വിവേകം വേണം, ജ്ഞാനമുണ്ടായിരിക്കണം, ബോധമുണ്ടായിരിക്കണം. ഈ ശ്രദ്ധ എങ്ങനെയായിരിക്കുന്നു? ബോധം നശിച്ചാൽ ശ്രദ്ധയെ അന്ധശ്രദ്ധയാക്കിയാൽ അപകടകാരിയായിത്തീരും. അപ്പോൾ ഇത് നമുക്ക് കൈകൾക്ക് വിലങ്ങായിത്തീരും, കാലിൽ ചങ്ങലയായിത്തീരും, ഒട്ടും നടക്കാൻ സാധിക്കാതെ വരും. അന്ധശ്രദ്ധയാവരുത്, അന്ധഭക്തിയാവരുത്, അന്ധവിശ്വാസമാകരുത്. ശ്രദ്ധ വേണം, ഭക്തി വേണം, വിശ്വാസം വേണം. ഇത് നമുക്ക് കാലുകളാണ്. ശ്രദ്ധയോ ഭക്തിയോ വിശ്വാസമോ ഇല്ലാതെ ധർമ്മമാർഗത്തിൽ നടക്കാൻ സാധിക്കുകയില്ല. ഇത് നമ്മുടെ കാലുകളാണ്, ഇതുകൊണ്ടാണ് നടക്കാൻ കഴിയുന്നത്. എന്നാൽ ബലമുള്ള കാലുകളുണ്ട്, കണ്ണില്ല എങ്കിലും നടക്കും. നടന്ന് നടന്ന് എവിടെ ചെന്ന് ഏത് കുഴിയിൽ ചെന്ന് വീഴുമെന്നറിയാൻ പാടില്ല. വഴിതെറ്റി കുമാർഗത്തിലൂടെ പോയെന്നിരിക്കും. കണ്ണില്ലല്ലോ, കണ്ണ് വളരെ അത്യാവശ്യമാണ്. ഈ ജ്ഞാനം, വിവേകം, ബോധം, ഇവയെല്ലാം കണ്ണുകളാണ്. ഇവയുണ്ടെങ്കിൽ ശരിയായ വഴിയിൽ പോകാം. കാൽ ശ്രദ്ധയും വിവേകം കണ്ണുമാണ്. കണ്ണുണ്ട്, ശ്രദ്ധയില്ലെങ്കിൽ മാർഗം കാണും. വളരെ നല്ല മാർഗമാണ്, മുക്തമാക്കുവാനുള്ള മാർഗമാണ്. പക്ഷേ നടക്കില്ല, കേവലം ബുദ്ധിവിലാസം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ മാർഗം കണ്ടോ, എത്ര നല്ലതാണ്, എത്ര നല്ലതാണ് ഈ മാർഗം. നടന്നാലല്ലേ പറ്റൂ. നടക്കാത്തവന് മാർഗമെന്തിനാണ്? ശ്രദ്ധ ഉണ്ടായിരിക്കണം, വിവേകത്തോടു കൂടിയിരിക്കുകയും വേണം. ഈ 5 മിത്രങ്ങളുടെ കൂടെയും ഇക്കാര്യം ബാധകമാണ്. 5 മിത്രങ്ങളുടെ കൂടെയും വിവേകമുണ്ടായിരിക്കണം, ജ്ഞാനമുണ്ടായിരിക്കണം, ബോധമുണ്ടായിരിക്കണം. എന്നാൽ ശുദ്ധമാക്കി വയ്ക്കാം. ശ്രദ്ധ അന്ധശ്രദ്ധയായി തീരുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ശ്രദ്ധ നമ്മുടെ ശത്രുവായിത്തീരുന്നത് എങ്ങനെയാണ്? അത് വ്യക്തമായിരിക്കണം. അതിൽ നിന്നും രക്ഷ നേടുന്നതിനു വേണ്ടി, അശ്രദ്ധയിൽ നിന്നും രക്ഷപ്പെടണം. ശ്രദ്ധ എന്തിനു വേണ്ടിയാണ്? ആരോടെങ്കിലും ശ്രദ്ധയാവട്ടെ, ഏതെങ്കിലും ദേവിയോടോ ദേവതയോടോ ഈശ്വരനോടോ ബ്രഹ്മാവിനോടോ അല്ലാഹുവിനോടോ ഏതെങ്കിലും മഹാപുരുഷനോടോ സദ്ഗുരുവിനോടോ ആരോടെങ്കിലും ആകട്ടെ, ദോഷമുള്ള കാര്യമല്ല. ശ്രദ്ധയുള്ളത് ആരോടും ആയിക്കൊള്ളട്ടെ. വിവേകത്തോടുകൂടി വേണം ശ്രദ്ധ ഉണരുവാൻ. ശ്രദ്ധ എന്തിനു വേണ്ടിയാണ്? നമ്മൾ ആരാധിക്കുന്നത് ആരെയാണോ, ആരിലാണോ ഉണർന്നിരിക്കുന്നത്, അയാളിൽ എന്ത് ഗുണമാണുള്ളത്? ഗുണമില്ലാത്തവൻ ആരാധ്യനേയാകേയില്ല. അയാളോട് എന്ത് ശ്രദ്ധ? ഗുണമുണ്ടായിരിക്കണം. എന്ത് ഗുണമാണുള്ളത്? എന്ത് ഗുണമാണുള്ളത്? ആ ഗുണത്തെ ഓർക്കണം. നമ്മുടെ ആരാധ്യദേവനിൽ, ശ്രദ്ധയുടെ ഭാജനത്തിൽ, ഉപാസ്യദേവനിൽ, ദേവതയിൽ, ഈശ്വരനിൽ, ബ്രഹ്മത്തിൽ, ഗുരുവിൽ എന്ത് ഗുണമാണുള്ളത്? അതേ ഗുണം എൻ്റെ ജീവനിൽ വരുന്നുണ്ടോ? പ്രേരണ ലഭിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ സ്മരിച്ച് സ്മരിച്ച് ആ ഗുണം എന്നിലും ഉണ്ടാകണം. ഗുണം എന്നിലും ഉണ്ടാകണമെങ്കിൽ ശ്രദ്ധ വലിയ മംഗളകാരിയായിരിക്കും. അല്ലാതെ ശ്രദ്ധ സകാമശ്രദ്ധയായി തീരുകയാണെങ്കിൽ ആഗ്രഹങ്ങൾ തന്നെ ആഗ്രഹങ്ങൾ. ഭിക്ഷയാചിക്കുന്ന ശ്രദ്ധയാണെങ്കിൽ, ദേവി എനിക്കിത് സാധിച്ചു തരണേ, ഈശ്വര എനിക്കിത് ചെയ്തു തരണേ, ദേവ എനിക്കത് ചെയ്തു തരണേ, ആരാർക്കു വേണ്ടി എന്തു ചെയ്തു തരാൻ? നിന്റെ കാര്യം നീ തന്നെ ചെയ്തേ പറ്റൂ. നീ സ്വയം നിന്റെ കാര്യം തെറ്റിച്ചു. അത് നീ തന്നെ ശരിയാക്കണം. ഈ യാചിക്കുന്ന ശീലമുള്ളിടത്തോളം കാലം തെറ്റായിരിക്കും. എൻ്റെ കാര്യം മറ്റുള്ളവർ ചെയ്തു തരും എന്ന് വെളിവുകേടുള്ളിടത്തോളം, ബോധമില്ലാത്തിടത്തോളം ഒന്നും ശരിയാവില്ല. ജോലി സ്വയം ചെയ്തേ പറ്റൂ. നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ തന്നെ നേരെയാക്കണം. നമ്മുടെ തെറ്റുകൾ സ്വയം തിരുത്തണം. അല്ലെങ്കിൽ ജോലി മുടങ്ങും, തെറ്റുപറ്റും. ശ്രദ്ധ നിഷ്കാമമായിരിക്കണം. അതിൽ കാമനകളൊന്നും പാടില്ല. നിഷ്കാമമായ ഭക്തി വലിയ മംഗളകാരിയായിരിക്കും. ഗുണങ്ങളെ സ്മരിക്കുക. ആ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. ഞാൻ ബർമ്മയിൽ നിന്നും വന്നിട്ട് ഒന്ന് രണ്ട് വർഷമേ ആയിരുന്നുള്ളൂ. അന്നത്തെ ഒരു സംഭവം. ഒരു വയസ്സായ അമ്മ ശിബിരത്തിൽ വന്നു. മനസ്സിരുത്തി ജോലി ചെയ്തു. വളരെ മനസ്സിരുത്തി ജോലി ചെയ്തത് കാരണം ആദ്യത്തെ ശിബിരത്തിൽ തന്നെ വളരെ ലാഭമുണ്ടായി. സന്തോഷത്തോടെ വീട്ടിൽ പോയി നിത്യവും കാലത്തും വൈകിട്ടും തൻ്റെ പരിശീലനവും ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും ആ പട്ടണത്തിൽ ശിബിരമുണ്ടായപ്പോൾ അവരും വന്നു. പറഞ്ഞു, എനിക്കൊരുപാട് ലാഭമുണ്ടായി. പല രോഗങ്ങളും മാറി. മാനസികമായും വളരെ പ്രയോജനപ്പെട്ടു. വളരെ ശാന്തി ലഭിച്ചു. ഈ മാർഗം നമുക്ക് വളരെ ഉപയോഗമുള്ളതാണ്. ഇതിനെ ബലപ്പെടുത്തുവാൻ വേണ്ടി വീണ്ടും വന്നതാണ്. പക്ഷേ മനസ്സിലൊരു ഭയം കൂടെ കൂടെ ഉണ്ടാകുന്നു. ഒരു സംശയം വീണ്ടും വീണ്ടും ഉദിക്കുന്നു. അമ്മയ്ക്ക് എന്താണ് സംശയം? ധർമ്മമാർഗത്തിൽ ഒരു സംശയവും പാടില്ല. ചോദിക്കൂ, എന്താണ് സംശയം? പറയുന്നു, ഇത് ജ്ഞാനമാർഗമല്ലേ? ഞാനാണെങ്കിൽ ചെറുപ്പം മുതൽ ഭക്തിമാർഗത്തിലാണ് വളർന്നത്. എൻ്റെ കുടുംബക്കാരെല്ലാം ഭക്തിമാർഗത്തിലുള്ളവരാണ്. ഈ മാർഗത്തിലൂടെ നടന്ന് നടന്ന് എൻ്റെ ഭക്തി നഷ്ടമാകും. എനിക്കിതാണ് ഭയം. ഇല്ലമ്മേ, നിങ്ങളുടെ ഭക്തി കൂടുതൽ സമ്പുഷ്ടമാകും. നഷ്ടപ്പെടില്ല. ശരിയായ ഭക്തിയായിത്തീരും. വലിയ ബലമുള്ളതുമായിത്തീരും. എങ്ങനെയുള്ള ഭക്തിയായിരുന്നു നിങ്ങളുടേത് എന്നെനിക്കറിയില്ല. ഭക്തിയും ജ്ഞാനവും കർമ്മവും മൂന്നും ഒരുമിച്ചില്ലെങ്കിൽ ധർമ്മം പൂർണ്ണമാകുകയില്ല. വിപസനയിൽ ഇത് മൂന്നും ഒരുമിക്കുന്നു. വളരെ ശ്രദ്ധയും വളരെ ജ്ഞാനവും. അറിവില്ലാത്ത ശ്രദ്ധയല്ല. ജോലി ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഉള്ളിലെ ജോലി ചെയ്യുന്നു. പുറമേയുള്ള ജോലിയും ഇതേപോലെ സമതയോടെ ചെയ്യും. അങ്ങനെ മൂന്നും കൂടി ധർമ്മം പരിപൂർണമായി. പിന്നെ ഏത് ഭക്തിയെക്കുറിച്ചാണ് പരിഭ്രമിക്കുന്നത്? എന്ത് ഭക്തി നഷ്ടമാകും എന്നാണ് പറയുന്നത്? ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നിങ്ങൾക്കേതെങ്കിലും ദേവിയിൽ, ദേവനിൽ ശ്രദ്ധയുണ്ടോ, ഭക്തിയുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ കുലദേവിയിൽ, കുലദേവിയിൽ ശ്രദ്ധയുണ്ട്. നല്ല കാര്യം. ചിലപ്പോൾ വീട്ടിലെ ഒരു കുട്ടിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ കുലദേവിക്ക് നേർച്ച നേരാറുണ്ടോ? എൻ്റെ കുലദേവി എൻ്റെ കുട്ടിയുടെ രോഗം മാറ്റണേ, എന്നാൽ 5 രൂപയുടെ വഴിപാട് കഴിച്ചേക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എന്ത് കഷ്ടപ്പാട് വന്നാലും രോഗം വന്നാലും, ഞാൻ 5 രൂപയുടെ വഴിപാട് കഴിച്ചേക്കാം, ഈ കുഞ്ഞിനെ ശരിയാക്കിത്തരണം. മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ദേവിയിൽ 5 രൂപയുടെ വിശ്വാസമില്ല. ആദ്യം കുഞ്ഞിനെ ശരിയാക്കൂ, പിന്നെ വഴിപാട്. ഇല്ലെങ്കിലില്ല. കച്ചവട ഭക്തിയല്ലേ ഇത്? ആദ്യം തരൂ, പിന്നെ മേടിക്കൂ. എന്തു ഭക്തിയാണിത്? ഇതാണോ ഭക്തി? യഥാർത്ഥ ഭക്തിയെ മറന്നുപോയി. നമ്മൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്? ഭക്തി വളരെ അത്യാവശ്യമാണ്. വിവരത്തോടുകൂടിയായിരിക്കണം. ഗുണങ്ങളെ ഓർക്കണം. ഗുണങ്ങളെ ഓർക്കാതിരിക്കുകയും വെറുതെ പ്രശംസ ചെയ്യുകയും കയ്യും കൊട്ടി പാട്ടും പാടിയാൽ ദേവി പ്രസന്നമാകുമോ? ദേവത സന്തോഷിക്കുമോ? ദേവിയെ ജഗജ്ജനനിയും ദേവനെ ജഗത്പിതാവുമെന്നുമല്ലേ ധരിച്ചിരിക്കുന്നത്? നമ്മുടെ ഉപാസ്യദേവത ദേവി അമ്മയാണ്, അച്ഛനാണ്. അമ്മയും അച്ഛനും എപ്പോഴാണ് സന്തോഷിക്കുന്നത്? മാതാപിതാക്കന്മാരിൽ ഏതെങ്കിലും നല്ല ഗുണമുണ്ടെങ്കിൽ, സന്താനങ്ങൾ ആ ഗുണം സ്വീകരിക്കുവാൻ മുതിരുമ്പോൾ അവരും അതേപോലെ ഗുണവാന്മാരായിത്തീർന്നാൽ അച്ഛനും അമ്മയ്ക്കും ഹൃദയം നിറയുന്നു. കണ്ടു, എൻ്റെ കുട്ടി കേമനായി. എത്ര നല്ലത്, എത്ര നല്ലവൻ. ഗുരു ആരെയെങ്കിലും പഠിപ്പിക്കുന്നു. പഠിക്കുന്ന ശിഷ്യൻ ഗുരുവിനേക്കാൾ കേമനാകുമ്പോൾ ഗുരു വളരെ സന്തോഷിക്കുന്നു. ഞാൻ പഠിപ്പിച്ചവൻ എത്ര പക്വമതിയായി. നീയൊരു ദേവിയെ, ദേവനെ എങ്ങനെ പ്രീതിപ്പെടുത്താം? അവരിലുള്ള ഗുണം നിന്റെ ഉള്ളിൽ തെല്ലും വരുന്നില്ല എങ്കിൽ എങ്ങനെ സന്തോഷിപ്പിക്കും? ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. എൻ്റെ മോൻ, ഞാൻ അവനോട് പറയുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ നിനക്ക് നല്ലതിനാണ്. ഞാൻ പറയുന്നതൊന്നും അവൻ അനുസരിക്കുന്നില്ല. കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ അവൻ പടിഞ്ഞോട്ട് പോകും, ഒന്നും അനുസരിക്കില്ല, എല്ലാം തലതിരിച്ചേ ചെയ്യൂ. പക്ഷേ വെളുപ്പാൻ കാലത്തെ എഴുന്നേറ്റ് വന്നിരുന്ന് കയ്യും കൂപ്പി പാടിത്തുടങ്ങും. അച്ഛോ, നിൻ മുഖം താമര പോലെ, കണ്ണുകൾ താമരയിതളുകൾ പോലെ, ചറപറ, നീ എന്താണീ പറയുന്നത്? തിരിഞ്ഞൊരൊറ്റ അടി. വിവരം കെട്ടവൻ, നിനക്ക് നല്ലതിനുള്ള കാര്യങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കില്ല. അച്ഛനെ പ്രശംസ ചെയ്ത് സന്തോഷിപ്പിച്ച് കാര്യം സാധിക്കാം. ഇത് മേടിക്കാം, അത് മേടിക്കാം. ഇത് തന്നെയാണ് ഭക്തിയെയും നമ്മൾ കാണിച്ചു വച്ചിരിക്കുന്നത്. ഭക്തി വേണം. എന്തിനാണെന്ന് വച്ചാൽ, നമ്മുടെ ഉപാസനാദേവിയുടെ, ദേവൻ്റെ, പരമേശ്വരൻ്റെ ആരാണെന്ന് വച്ചാൽ അവരിലുള്ള ഗുണങ്ങളെ സ്മരിക്കണം. അതേ ഗുണം നമ്മിലും ഉണരണം, വരണം. വന്നാൽ ദേവൻ, ദേവത സന്തോഷിക്കും. ഇതിൽ കൂടുതൽ സന്തോഷം വേറെയില്ല. ഒരാൾക്ക് ഭഗവാൻ വിഷ്ണുവിൽ ഭക്തി ഉണർന്നു, വലിയ മംഗളമായി. ഭഗവാൻ വിഷ്ണുവിനോട് ഭക്തി. വിഷ്ണവേ പ്രഭ വിഷ്ണവേ, അനന്തമാണ്. അദ്ദേഹത്തിലാണ് ഭക്തി ഉണർന്നിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ഒരു പ്രത്യേകതരം സാഹിത്യരചനയുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായി. അക്കാലത്തെ സാഹിത്യത്തിൽ സാങ്കേതിക പ്രതീകങ്ങളുടെ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്, സങ്കേതങ്ങളുടെ ഭാഷ. അങ്ങനെയുള്ള സാഹിത്യം എല്ലാ ഭാഷകളിലും എഴുതപ്പെട്ടിരിക്കുന്നു. അന്നത്തെ സാഹിത്യമനുസരിച്ചുള്ള വിഷ്ണുവിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുൻപിൽ വരുന്നു. പാലാഴിയിൽ ശയിക്കുന്നു. എന്താണ് പാലാഴി? പാലിൻ്റെ സമുദ്രം. പാലുകൊണ്ടുള്ള സമുദ്രത്തിൽ വസിക്കുന്ന ആളുടെ വൈഭവം, ഐശ്വര്യം. എന്തു പറയാൻ? ഐശ്വര്യത്തിൻ്റെ ഇനിയും ആധിക്യം പറയുന്ന ലക്ഷ്മീദേവി കാലു തടവുന്നു. ലക്ഷ്മി കാലു തിരുമുന്നയാളുടെ വൈഭവത്തെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കാൻ? പ്രതീകങ്ങളുടെ ഭാഷയിൽ കാര്യം മനസ്സിലാക്കിത്തരികയാണ്. ആർക്കെങ്കിലും വൈഭവം, ഐശ്വര്യം, ധനം വരികയാണെങ്കിൽ വെളിവുകെടുന്ന ഭ്രാന്ത് പിടിക്കുന്നു. മദവും ഗർവും അഹങ്കാരവും കൂടുന്നു. സമാധാനമില്ലായ്മയും കൂടുന്നു. ഇദ്ദേഹത്തെ നോക്കൂ, ഇത്രമാത്രം വൈഭവം. പക്ഷേ
ശാന്താകാരം ഭുജഗശയനം പത്മനാഭം,
ദിവസം കാലത്ത് നമ്മൾ പാടുന്നത് തന്നെ. മുഖത്തു നോക്കൂ, എത്ര ശാന്തമാണ്. പണത്തിൻ്റെ യാതൊരു മതവുമില്ല, അഹങ്കാരവുമില്ല, ശാന്തം. ഭുജകശയനം, പാമ്പിൻ്റെ ശയ്യയിലാണ് കിടക്കുന്നത്. കരിനാഗം തലയ്ക്ക് മുകളിൽ പാമ്പാടുന്നു, കാലൻ കറങ്ങുന്നു. ഒരു ഭാവഭേദവുമില്ല, ഭയത്തിൻ്റെ തരിപോലുമില്ല. ശാന്താകാരം, ശാന്തമാണ് മുഖം, നിർഭയമാണ്. എന്തുകൊണ്ട് നിർഭയം? നിർവൈര്യാണ്. ആരോടും ഒരു വൈരവുമില്ല. ഈ ഗുണം നമ്മിൽ വരേണ്ടതല്ലേ? ഈ ഗുണം സ്മരിക്കൂ. ശാന്താകാരം, ഭുജകശയനം, എന്തൊരു ശാന്തിയാണ് മുഖത്ത്. കഥ വീണ്ടും മുന്നോട്ട്. പത്മനാഭ, നാഭിയിൽ നിന്നൊരു താമര വളരുന്നു, ഒരു പത്മം. എന്താണ് പത്മം? പ്രതീകങ്ങളുടെ ഭാഷയാണ്, മനസ്സിലാക്കണം. പവിത്രതയുടെ പ്രതീകമാണ് പത്മം. വെള്ളത്തിൽ വിടരുന്നതാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും അതിൽ പുരളില്ല. അത്രയ്ക്ക് അനാസക്തമാണ്. ആസക്തിയില്ലായ്മയുടെ ലക്ഷണമാണ് നാഭിയിൽ നിന്നും പത്മം വളരുന്നത്. പവിത്രതയുടെ ലക്ഷണമാണ്. ആ താമരയിൽ ബ്രഹ്മാവിനെ ഇരുത്തിയിരിക്കുന്നു. ആരാണ് ബ്രഹ്മാവ്? നാലുമുഖമുള്ള ബ്രഹ്മാവ്. നാലുമുഖമുള്ള എന്താണ് ബ്രഹ്മം? ബ്രഹ്മാവിനൊരു തൽസ്വഭാവമുണ്ട്. അനന്തമൈത്രിയുടെ ജീവിതം നയിക്കും. അനന്ത കരുണ, അനന്തമുദിത, അനന്ത ഉപേക്ഷ. ഉപേക്ഷ എന്നാൽ സമത. നാല് ഗുണങ്ങളാണുള്ളത്. അതുകൊണ്ട് പുരാതന സാഹിത്യത്തിൽ ബ്രഹ്മവിഹാരം എന്നാണ് പറയാറുള്ളത്. ഇത് നമ്മുടെ വിഷ്ണുവിൻ്റെ ഗുണമല്ലേ? ഈ ഗുണങ്ങൾ കുറേശ്ശെയെങ്കിലും നമ്മളിൽ വരണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഗുണങ്ങളെ കുറച്ചെങ്കിലും സ്വായത്തമാക്കാനുള്ള പ്രയത്നം ആരംഭിച്ചാൽ മംഗളമായി, നന്മയുടെ മാർഗമായി, ധർമ്മത്തിൻ്റെ മാർഗമായി. ഭക്തി വലിയ കല്യാണകാരിയായി. അല്ലാതെ വെറുതെ ശ്ലോകവും ചൊല്ലിക്കൊണ്ടിരുന്നാൽ, ശാന്താകാരം, ഭുജകശയനം, പത്മനാഭ, ഞാൻ ഭജിച്ചില്ലേ, എൻ്റെ ജോലി തീർന്നു, ബാക്കി വിഷ്ണു ചെയ്യണം, എൻ്റെ എല്ലാ ദുഃഖവും നീക്കിത്തരണം. ഭക്തി ശരിക്കും മനസ്സിലാക്കിയില്ല. ഒരാൾക്ക് ഭഗവാൻ ശിവനിൽ ഭക്തി വരുന്നു. വളരെ നന്നായി, വലിയ മംഗളമായി. ശിവശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ മംഗളം എന്നാണ്. ശിവനെന്നാൽ മംഗളം. ശിവനിൽ ഭക്തിയുണർന്നു. കണ്ടുകാണും, ശിവൻ്റെ ചിത്രം കണ്ടുകാണും, ശിവൻ്റെ മൂർത്തി കണ്ടുകാണും. മുഖത്തെന്തൊരു ശാന്തി, എന്തൊരു കാന്തി, എന്തൊരു പ്രകാശം, എന്തൊരു ധ്യാനാവസ്ഥ. പഴയ കാര്യം പിന്നെയും. ശരീരം മുഴുവനും പാമ്പിഴയുന്നു, പാമ്പ് പുളയുന്നു. പക്ഷേ നിർഭയം, നിർവൈരം, നിർഭയം, നിർവൈരം. നെറ്റിയിലൊരു ചുളിവ് പോലുമില്ല. നമ്മുടെ ഇടയിൽ ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നു. വഴക്ക് കൂടിക്കൂടി സമുദ്രമന്ഥനം വരെയെത്തി. മന്ഥനം ചെയ്ത് എന്ത് സമുദ്രത്തിൽ നിന്ന് വന്നാലും അത് പകുതി പകുതി ഭാഗിച്ചെടുക്കാം. സമുദ്രം കടഞ്ഞു. നല്ലതും ചീത്തയും വന്നു. അമൃതവും കിട്ടി, വിഷവും കിട്ടി. അമൃതെടുക്കുവാൻ എല്ലാവരും തയ്യാറായി. എന്നാൽ വിഷം ആരെടുക്കും? ശിവൻ അതിനും തയ്യാറായി. ആരും കുടിക്കുവാൻ തയ്യാറല്ലോ, ഞാൻ കുടിക്കാം. നീലകണ്ഠൻ. കണ്ഠം നീലനിറമായി. കാളകൂട വിഷമാണ് കുടിച്ചത്. കണ്ഠം നീലനിറമായി. തലയിൽ യാതൊരു ഭാവഭേദവുമില്ല. ഇത്രയും വിഷം കുടിച്ചാൽ തലയിൽ ഉഷ്ണം വരേണ്ടതാണ്. ഇല്ല, ഒട്ടും ചൂടില്ല. ശിരസിൽ പഞ്ചമി തിങ്കളാണ്. പ്രതീകമാണ്, സങ്കേതമാണ്. മനസ്സിലാക്കുക, ശീതളമാണ്. തലയ്ക്ക് തണുപ്പാണ്. വിഷമാണ് കുടിച്ചത്, തല തണുപ്പും. ശീതളതയുടെ മറ്റൊരു ലക്ഷണം പറയുന്നു. തലയിൽ നിന്നും ഗംഗ, ശീതള ഗംഗയൊഴുകുന്നു. സാധന തുടങ്ങി ഇന്ന് 7 ദിവസമല്ലേ ആയിട്ടുള്ളൂ. ചിലർക്ക് ഇന്ന്, ചിലർക്ക് നാളെ, ചിലർക്ക് മറ്റന്നാൾ കാണാം. സമ്പൂർണ്ണ ശരീരത്തിൽ ഈ ഹരഹര ഗംഗയൊഴുകുന്നു. ശരീരം മുഴുവനും ധർമ്മഗംഗയൊഴുകാൻ തുടങ്ങും. എത്ര ശാന്തിയാണ് അനുഭവിക്കുന്നത്, എത്ര സുഖമാണ് അനുഭവിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ചെയ്താലല്ലേ ശിവനിലെ ഭക്തി ഭക്തിയാകൂ. അങ്ങനെയൊന്നും ചെയ്യില്ല. അദ്ദേഹം ധ്യാനം ചെയ്യുന്നവനാണ്, നമ്മൾ ധ്യാനം ചെയ്യുന്നില്ല. അദ്ദേഹം അകത്ത് മുഴുവൻ ശാന്തിയുള്ളവനാണ്, നമ്മൾ ശാന്തിയുടെ ജോലിയൊന്നും ചെയ്യുന്നില്ല. വെറുതെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി പ്രശംസിക്കും, പ്രാർത്ഥിക്കും. ഈ ഭക്തി ശരിയല്ല. ഭക്തി നമ്മൾ മനസ്സിലാക്കിയില്ല. ആ ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ ഈ ഭക്തി നന്മയുള്ള കാര്യമായി. ഇനിയൊരാൾക്ക് ഭഗവാൻ ശ്രീരാമനോട് ഭക്തി ഉണർന്നു. ഭഗവാൻ ശ്രീരാമനോടാണ് ഭക്തി തോന്നിയത്. വലിയ മംഗളകരമായ കാര്യം. എന്താണ് ശ്രീരാമൻ്റെ ഗുണം? ഗുണങ്ങളെ നോക്കാം. രാമനിപ്പോൾ രാജ്യം കിട്ടുവാൻ പോകുകയാണ്. പെട്ടെന്ന് അച്ഛൻ്റെ മനം ചില കാരണങ്ങൾ കൊണ്ട് മാറി. നിനക്ക് രാജ്യം കിട്ടില്ല, നിനക്ക് വനവാസം. 14 വർഷം വനത്തിൽ താമസിക്കണം. നിന്റെ ഇളയ സഹോദരൻ രാജ്യം ഭരിക്കും. തെല്ലും ദുഃഖം തോന്നിയില്ല. ഇന്നത്തെ വല്ല നേതാവുമായിരിക്കണം. പ്രജ മുഴുവനും എൻ്റെ പക്ഷത്താണ്. അച്ഛനാരാ തീരുമാനിക്കാൻ? രാജ്യത്തിൻ്റെ അവകാശം എനിക്കാണ്. ഞാൻ സത്യാഗ്രഹമനുഷ്ഠിക്കും. ഭരതൻ ആരാണ്? അവൻ എങ്ങനെ അവകാശം കിട്ടി? രാജീവലോചനൻ രാമൻ നടക്കുന്നു. രാജ്യം അച്ഛൻ ഇഷ്ടം പോലെയാവട്ടെ. എൻ്റെ രാജ്യമല്ല, അച്ഛൻ്റേതാണ് രാജ്യം. അദ്ദേഹത്തിന് ആർക്കാണോ ഇഷ്ടം, കൊടുത്തോട്ടെ. അതിഥിയെപ്പോലെ ഇറങ്ങിപ്പോയി. കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ വരുന്ന അതിഥിയെപ്പോലെ. എത്ര വലിയ ത്യാഗം! ഇതേപോലെ കുറച്ച് ത്യാഗം നമ്മുടെ ജീവിതത്തിലും വരണം. കുറച്ച് പിതൃഭക്തി നമ്മുടെ ജീവിതത്തിലും വരണം. വനവാസത്തിന് പോയി, പിന്നെ എന്ത് സംഭവിച്ചു? അനുജന് കേട്ടപ്പോൾ വലിയ വിഷമം തോന്നി. രാജ്യം ചേട്ടൻ്റേതാണ്, ഞാൻ ഈ രാജ്യഭോഗം എങ്ങനെ അനുഭവിക്കും? പിന്നാലെ ഭരതനും ചെല്ലുന്നു. സഹോദരനെ കാണുന്നു. രണ്ടു സഹോദരന്മാരും തമ്മിൽ വഴക്കിടുന്നു. സഹോദരന്മാർ തമ്മിൽ വഴക്ക് പണ്ടുമുണ്ടാകാറുണ്ട്, ഇപ്പോഴുമുണ്ട്. ചേട്ടനിനിയന്മാർ നല്ലപോലെ തമ്മിൽ തല്ലും. രണ്ടുപേരും വഴക്കിടുകയാണ്. ലോകത്തിൽ സഹോദരന്മാർ വഴക്കിടുന്നത് ഈ ധനം എൻ്റെ, ഈ ധനം എൻ്റെ എന്നും പറഞ്ഞാണ്. എന്നാൽ ഈ സഹോദരന്മാർ വഴക്കിടുന്നത് ഈ ധനം നിന്റെ, ഈ ധനം നിന്റെ എന്നും പറഞ്ഞ്. ഈ രാജ്യം നിന്റെ, ഈ വൈഭവം നിന്റെ. ഞാൻ വനത്തിൽ താമസിച്ചോളാം, ചേട്ടൻ രാജ്യം ഭരിക്ക്. ഞാൻ വനത്തിൽ താമസിച്ചോളാം, നീ രാജ്യം ഭരിക്ക്. മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതുപോലൊരു പരസ്പര ത്യാഗം. എന്തൊരു ത്യാഗിയാണ് രാമൻ! അത് ജീവിതത്തിൽ വന്നാലല്ലേ. രണ്ട് സഹോദരന്മാർ തമ്മിൽ തല്ലുന്നു. വലിയ വഴക്കാണ്. സിവിൽ കേസ്, ക്രിമിനൽ കേസ് കോടതിയിൽ നടക്കുകയാണ്. പരസ്പരം ജീവനെടുക്കാൻ നടക്കുകയാണ്. കാരണം ഭാഗം വച്ചപ്പോൾ എൻ്റെ കുറച്ച് സ്ഥലം അവൻ്റേതായി. വഴക്കായി. രണ്ടുപേരും ശ്രീരാമഭക്തന്മാരാണെന്നാണ് പറയുന്നത്. എന്നും കാലത്ത് രാമനാമം ജപിക്കും, സ്തോത്രം വായിക്കും. വലിയ ഭക്തർ. എന്തു ഭക്തി! എവിടെയാണ് കുരുങ്ങിക്കിടക്കുന്നത്? ധർമ്മത്തിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ഈ കാര്യം തന്നെ മറന്നുപോയി. രാമനിലുള്ള ഗുണങ്ങൾ നമ്മളിൽ വരുവാൻ തുടങ്ങിയാൽ രാമന് നമ്മളോട് എന്തുമാത്രം സന്തോഷം! നമ്മൾ അതിനെതിരായിട്ട് പോകുന്നു. എന്നിട്ട് രാമന് നമ്മളോട് പ്രീതിയുണ്ടാകണം എന്നാഗ്രഹിക്കുകയും കുരുങ്ങിപ്പോയി. നമ്മളൊരുപാട് കുരുങ്ങിപ്പോയി. ഇതേപോലെ ഒരാൾക്ക് ഭഗവാൻ കൃഷ്ണനിൽ ശ്രദ്ധയുണർന്നു. വലിയ മംഗളം. ഭഗവാൻ കൃഷ്ണനോട് ഭക്തിയുണ്ടായിരിക്കുന്നു. പിന്നെയും പഴയത് തന്നെ, ഭ്രാന്ത്. എന്താണ് ചെയ്യേണ്ടതെന്ന് മറന്നുപോയി. നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചു പോയ ആളാണ് കൃഷ്ണൻ. നമ്മൾ വിശുദ്ധരല്ല. അകത്തെ ജ്ഞാനമുണരണം. ജ്ഞാന ചക്ഷുസ് തുറക്കണം. വിഭശന ചെയ്യണം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ വഴിയിലൂടെ പോകാം. ഈ അന്തർഭാഗത്തെ ശരീരചിത്ത പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതറിഞ്ഞ് മൂല്യനിർണയം നടത്തി സംവേദന സുഖതമാണെങ്കിൽ ദുഃഖതമാണെങ്കിലും ഭോഗം തുടങ്ങി. സുഖവും ദുഃഖവും ഭോഗം ചെയ്യുമ്പോൾ കെട്ടുകൾ വീഴുന്നു. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യില്ല. അതേപടി പ്രവർത്തിച്ചാൽ ആ അവസ്ഥയിലെത്തിച്ചേരാം.
അന്നപേക്ഷ ശുചിരദക്ഷ ഉദാസീനോ ഗതവ്യഥ ഗതവ്യഥ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്തസമേ പ്രിയ
യോ മദ്ഭക്തസമേ പ്രിയ അങ്ങനെയുള്ള ഭക്തനാണ് എനിക്ക് പ്രിയം. ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണ്, എനിക്ക് അങ്ങനെയുള്ള ഭക്തനാണ് പ്രിയം. വിപസന ചെയ്ത് ഈ അവസ്ഥയിലെത്തി നിൽക്കുന്നവൻ, അനപേക്ഷ, യാതൊരു അപേക്ഷയും ബാക്കിയില്ലാത്തവൻ, യാതൊരു തൃഷ്ണയും ആഗ്രഹവുമില്ലാത്തവൻ, അനപേക്ഷ, ശുചി, ശുദ്ധമാക്കി, മനസ്സിനെ നിർമ്മലമാക്കിയവൻ, ദക്ഷ, ഈ നിർമ്മലമാക്കുന്ന ജോലിയിൽ ദക്ഷനായിത്തീരുന്നവൻ, അഴുക്ക് വരുമ്പോഴേക്കും വൃത്തിയാക്കും, അഴുക്ക് വന്നു അപ്പോൾ വൃത്തിയാക്കി, ഉദാസീനോ പഴയ ഭാഷയാണ്. അന്ന് ഉദാസീനൻ എന്നു പറഞ്ഞാൽ സമതയിലിരിക്കുന്നവൻ, നല്ല സമതയാണ്. ഗതവ്യത, വ്യാധി തീർന്നവൻ, സകല വ്യാധിയുമകന്നു, അവൻ യാതൊരു ദുഃഖവുമില്ല. അങ്ങനത്തെ അവസ്ഥയിലായി. സർവാരംഭ പരിത്യാഗി, ഒന്നും ആരംഭിക്കുവാനേ അനുവദിക്കില്ല, ആരംഭമേ ഉപേക്ഷിച്ചു. എന്തിൻ്റെ ആരംഭം? ചിത്തധാരയിൽ രാഗത്തിൻ്റെ ആരംഭമുണ്ടാകാൻ അനുവദിക്കില്ല, ചിത്തധാരയിൽ ദ്വേഷത്തിൻ്റെ ആരംഭമുണ്ടാകാൻ അനുവദിക്കില്ല. ഇത് ധർമ്മത്തിൻ്റെ വളരെ ഉയർന്ന അവസ്ഥയാണ്. എനിക്കങ്ങനെയുള്ള ഭക്തനോടാണ് ഇഷ്ടം. അങ്ങനെയൊന്നും ആകുന്നേയില്ല, അങ്ങനെയൊന്നും പ്രവർത്തിക്കുന്നില്ല. കൈയും കൊട്ടി മണിയടിച്ച് നാമവും ജപിച്ച് പ്രശംസിക്കും, ഭഗവാൻ പ്രീതിപ്പെടും എന്നും വിചാരിച്ച് എളുപ്പം. ഈ പ്രയാസമുള്ള കാര്യമൊക്കെ ആര് ചെയ്യാൻ? ഭഗവാൻ പറയുന്നു, എനിക്കിങ്ങനെയുള്ളവനെയാണിഷ്ടം. നമ്മൾ പറയും, നമുക്കിങ്ങനെയുള്ള ഈശ്വരനെ ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം തരുന്ന ഭഗവാനെയാണിഷ്ടം. കർമ്മം എന്തു തന്നെയായാലും ശരി, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ധർമ്മം ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഭഗവാൻ മഹാവീരനിൽ ശ്രദ്ധയുണ്ട്. വലിയ മംഗളമായി. ഭഗവാൻ മഹാവീരനോടാണ് ഭക്തി. പക്ഷേ വീണ്ടും പഴയതുപോലെ തന്നെ. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ മറന്നേപോയി, ഗുണങ്ങളെ ധാരണം ചെയ്യുവാൻ മറന്നുപോയി. വീണ്ടും സകാമമായ ഭക്തി. ഓരോ ആഗ്രഹവും പറയും, എന്തെങ്കിലും ലഭിച്ചേക്കും. ഒരാൾ ഭഗവാൻ മഹാവീരൻ്റെ ഒരു വലിയ മാർബിൾ പ്രതിമയുണ്ടാക്കി, വലിയ വിലപിടിപ്പുള്ള മാർബിൾ ക്ഷേത്രം പണികഴിപ്പിച്ചു, മൂർത്തി സ്ഥാപിച്ചു. കയ്യും കൂപ്പി പറയുകയാണ്, എൻ്റെ മഹാവീരസ്വാമി, അങ്ങേക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തു. ഞാനൊരു 10 കോടിയുടെ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ശരിയാക്കിത്തന്നാൽ ഞാൻ സ്വർണം കൊണ്ട് മേൽക്കൂര തീർക്കാം. ഭഗവാൻ മഹാവീരനാണ് കൈക്കൂലി കൊടുക്കുന്നത്. കൈക്കൂലി കൊടുത്ത് സ്വന്തം കാര്യം നേടാം. ആർക്ക്? ഇത്രമാത്രം അപരിഗ്രഹിയായ, രാജ്യവും സമ്പത്തും തഴഞ്ഞ, അരയിലെ കൗപീനം പോലും ഉപേക്ഷിച്ച അദ്ദേഹത്തിന് സ്വർണ്ണ മേൽക്കൂര എന്ന കൈക്കൂലി. ബോധമില്ല. നമ്മൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? അദ്ദേഹം പറയുന്നു, അകക്കണ്ണു തുറക്കൂ, അകൻലോകം കാണൂ, വിവശന ചെയ്യൂ. അപരിഗ്രഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ഇത്രയും വലിയ ഉദാഹരണമാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. നമ്മൾ അപരിഗ്രഹരാകുന്നില്ല, വീതരാഗരുമാകുന്നില്ല, അതിനുള്ള പ്രയത്നങ്ങളൊന്നും ചെയ്യുന്നുമില്ല. നമ്മുടെ ആഗ്രഹം സാധിക്കണം, എങ്ങനെയെങ്കിലും മനോകാമന സാധിച്ചു തരണം. കുരുങ്ങിക്കിടക്കുകയാണ്. എന്താണീ കുരുക്ക്? ധർമ്മത്തിൻ്റെ പേരിലുള്ള ഈ കെണി. ഇനി ചിലർക്ക് ക്രിസ്തുവിലാണ് ശ്രദ്ധ. വലിയ കല്യാണകാരി, സജ്ജനങ്ങളിൽ വച്ച് സജ്ജനം, മകുടം, ഇത്ര വലിയ സന്യാസി. ഒരാൾ ശരിയായ സത്പുരുഷനാണോ എന്നളക്കുന്നതിനുള്ള ഒരളവുകോലുണ്ട്. മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? മൃത്യുസമയത്ത് ചിത്തം വ്യാകുലമാണെങ്കിൽ, ദ്വേഷമോ വെറുപ്പോ ക്രോധമോ ഭയമോ നിറഞ്ഞതാണെങ്കിൽ അയാൾ സാധുസജ്ജനമല്ല. മൃത്യുസമയത്ത് വ്യക്തിയുടെ ചിത്തത്തിൻ്റെ അവസ്ഥ എന്താണ്? എല്ലാ മഹാപുരുഷന്മാർക്കും ജീവിതകാലത്ത് കുറേ ശത്രുക്കൾ പതിവാണ്. കൊല്ലാൻ പുറകേ കൂടും. ഇദ്ദേഹത്തിൻ്റെ വൈരികളും ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ കച്ചകെട്ടി, കുരിശിൽ തറച്ചു, കയ്യിലാണിയടിച്ചു, കാലിലും ആണിയടിച്ചു. കുരിശിൽ പിടഞ്ഞു മരണം. മൃത്യു സമീപത്തായി, പിടയുകയാണ്. ശരീരത്തിനെത്രമാത്രം വേദന. മനസ്സിൽ വിദ്വേഷത്തിൻ്റെ തരിപോലുമില്ല, കോപമില്ല, സ്നേഹം, സ്നേഹം മാത്രമാണ്. മനസ്സിൽ മൈത്രിയാണുണർന്നത്, കരുണയാണുണർന്നത്. ആരോട്? തൻ്റെ മിത്രങ്ങളോടല്ല, തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരോടാണ് മൈത്രി. അയ്യോ, അവർ വളരെ പാവങ്ങളാണ്, അവർക്കറിഞ്ഞുകൂടാ അവരെന്താണ് ചെയ്യുന്നത് എന്ന്. അവർക്കവരുടെ ചെയ്തിയുടെ ഫലം അനുഭവിക്കാനിടവരല്ലേ? അവരുടെ ചെയ്തിയുടെ ഫലം അനുഭവിക്കാനിടവരല്ലേ? ഇങ്ങനെയും മഹാപുരുഷനുണ്ടോ? ഏറ്റവും വലിയ മഹാപുരുഷനാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആളിലാണ് ശ്രദ്ധ. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ എന്തൊരു മൈത്രി, എന്തൊരു കരുണ, എന്തൊരു സേവാഭാവം! അതിൽ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഭക്തരായി. ഇല്ലെങ്കിൽ എന്തു ഭക്തി! ഇതുപോലെ ചിലർക്ക് പൈഗംബർ മുഹമ്മദിൽ ശ്രദ്ധയുണ്ട്. വലിയ നല്ല കാര്യം. സത്പുരുഷനല്ലേ? ശ്രദ്ധയുണർന്നു. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ സ്മരിക്കൂ. എങ്ങനെയുള്ളയാളായിരുന്നു അദ്ദേഹം! അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ ഒരു സംഭവം. അന്നുള്ള എല്ലാവരും അദ്ദേഹം പറയുന്നത് വിശ്വസിച്ചിരുന്നില്ല. കുറേ ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു, കുറച്ചാളുകൾ വിശ്വസിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിദ്വേഷമില്ല. അദ്ദേഹത്തിൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തവരോടും ഒട്ടും ദ്വേഷമോ വൈരമോ ഇല്ല. വിശ്വസിക്കുന്നവരോട് കൂടുതൽ സ്നേഹവുമില്ല. വിശ്വസിക്കാത്തവരെ വെറുക്കുകയും ചെയ്തിരുന്നെങ്കിൽ മുഹമ്മദ് മുഹമ്മദാകുമായിരുന്നില്ല. തൻ്റെ വീട്ടിൽ നിന്നും ദിവസവും പള്ളിയിലേക്ക് നമാജിനായി പോകുമായിരുന്നു. വഴിയിലൊരു പ്രായം ചെന്ന സ്ത്രീയുടെ വീടുണ്ടായിരുന്നു. അവർക്ക് ഈ പ്രവാചകനോട് ഭയങ്കര വെറുപ്പായിരുന്നു. ഇയാളിതെന്താണ് പഠിപ്പിക്കുന്നത്? എല്ലാം തെറ്റാണ്. അവർക്കവരുടെ സംസ്കാരത്തിൽ വലിയ വിശ്വാസമായിരുന്നു. അവർ ഇസ്ലാം മതത്തിൽ തെല്ലും വിശ്വസിച്ചിരുന്നില്ല. ഈ വയസ്സ് ചെന്ന സ്ത്രീ എന്തു ചെയ്യാൻ? അദ്ദേഹത്തിന് പള്ളിയിലേക്ക് പോകുന്ന കൃത്യസമയമുണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന സമയം നോക്കി. അവരൊരു കുട്ടയിൽ ചവറും ശേഖരിച്ചുകൊണ്ട് ഇദ്ദേഹം അതിലേ പോകുമ്പോൾ ചവർ അദ്ദേഹത്തിൻ്റെ മേലിടാൻ തയ്യാറായിരിക്കും. അദ്ദേഹം പുഞ്ചിരിക്കും. തുണിയെല്ലാം കുടഞ്ഞ് കടന്നുപോകും. പള്ളിയിൽ നമാജ് പഠിച്ചിട്ട് തിരിച്ചു വരും. ഇത് നിത്യത്തൊഴിലായിരുന്നു. ഒട്ടും ദ്വേഷമില്ല. ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ വൃദ്ധ ചവറിട്ടില്ല. അയ്യോ, ഇന്നിതെന്തു പറ്റി? വൃദ്ധ ചവറിട്ടില്ലല്ലോ. അവരുടെ വീട്ടിൽ കയറി ചെന്നു. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അസുഖമൊന്നുമില്ലല്ലോ. ഇന്ന് ചവറിടുവാനെന്തേ മറന്നു? എന്തൊരു മമത! ഇസ്ലാം സ്വീകരിക്കാത്തവരോടും ഇസ്ലാമിനോട് വിരോധിക്കുന്നവരോടും ഇസ്ലാം സ്വീകരിച്ചവരോടും തുല്യമായ സ്നേഹം. മറ്റൊരു സംഭവം. പള്ളിയിലിരുന്ന ആളുകൾ നമാജ് പഠിക്കുകയാണ്. ഒരാൾ നമാജ് ചൊല്ലാൻ വന്നു. ആ പാവത്തിന് ഡയബറ്റിസോ മറ്റോ ഉണ്ടായിരുന്നിരിക്കാം. നമാജ് ചൊല്ലുന്ന സമയം അയാൾക്കതിയായ മൂത്രശങ്ക. സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തു ചെയ്യും? അവിടെ ആ പള്ളിയുടെ ഒരു അരികിലേക്ക് മാറി മൂത്രമൊഴിച്ചു. ഇത് കണ്ട ആളുകൾ വടിയെടുത്ത് തല്ലിത്തുടങ്ങി. പള്ളിയെ അശുദ്ധമാക്കി. എന്ത് തെറ്റാണിയാൾ ചെയ്തത്? ബക്കറ്റെടുത്ത് വെള്ളം കൊണ്ടുവന്ന് സ്വയം പള്ളി കഴുകുന്നു. ഇത്ര കരുണയുള്ള ഒരാൾ! നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുയായി എന്നും പറയുന്നു. നമ്മളിൽ തെല്ലും കരുണയില്ല, സദ്ഭാവനയില്ല, പരസ്പരം സ്നേഹമില്ല. നമ്മളിതെവിടെയാണ് ചെന്നെത്തിയിരിക്കുന്നത്? എന്തുമാത്രം പിണഞ്ഞ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്? ധർമ്മത്തിൻ്റെ പേരിൽ എന്തുമാത്രം കെട്ടുപിണഞ്ഞു പോകുന്നു! ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കുക, പിന്നെ കാണാം എന്തുമാത്രം മംഗളകാരിയാണ് ധർമ്മം. ചിലർക്ക് ശ്രീ സദ്ഗുരു നാനാക്കിനോടാണ് ശ്രദ്ധ. അതീവ കല്യാണകാരി, മംഗളമായി. പക്ഷേ മനസ്സിലാക്കണം, എന്നാൽ കല്യാണമായി. ശ്രദ്ധയെ, ഭക്തിയെ ശരിയായ മാർഗത്തിൽ കൊണ്ടുവന്നാൽ കല്യാണകാരി. അദ്ദേഹം പറയുന്നു, നമ്മൾ സച്ചിയാരയാകുവാൻ പ്രയത്നിക്കുന്നേയില്ല. അദ്ദേഹം പറയുന്നു, നമ്മളൊന്നും ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ ഓർക്കുന്നില്ല. മഹാപുരുഷന്മാരിൽ ശിരോമണി. സാധാരണ മഹാനല്ല, അനേക ജന്മങ്ങളായി മഹാനായി തീർന്നയാൾ. മനുഷ്യൻ ഒറ്റ ജന്മം കൊണ്ട് മഹാനായി തീരുന്നില്ല. അനേക ജന്മങ്ങളെക്കൊണ്ട് മഹാനായി മഹാനായി ഈ ജന്മത്തിൽ ചെറുപ്പത്തിലേ മഹാനാണ്. അച്ഛൻ കിളികളെ ഓടിക്കാൻ പാടത്ത് പറഞ്ഞയച്ചു. കല്ലും എടുത്തുകൊണ്ടിരുന്നു. കിളികൾ പാടത്ത് വന്നു. ഹരിയുടെ കിളികൾ, ഹരിയുടെ പാടം, നിറയെ നിറയെ തിന്നോ കിളിയേ, വയറു നിറയെ തിന്നോ കിളിയേ. നാനാക്കാണ്, സന്ത് മഹാപുരുഷനാണ്, മൈത്രിയാണ്, കരുണയാണ്. ആ പാടത്ത് അധികം വിളവുണ്ടായി എന്നാണ് പറയുന്നത്. മനസ്സിലാക്കണം, ഇതത്ഭുതമല്ല, പ്രകൃതിയുടെ നിയമമാണ്. ഒരാളുടെ ഉള്ളിൽ നിന്നും ധർമ്മത്തിൻ്റെ തരംഗങ്ങൾ പോയാൽ, മൈത്രിയുടെ തരംഗമുണർന്നാൽ, കരുണയുടെ തരംഗമുണർന്നാൽ, ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ ധർമ്മം പരക്കും. ധർമ്മതരംഗങ്ങൾ നിറയുമ്പോൾ സകലതും നല്ലതായി വരും. താനേ അധികം വിളവുണ്ടാകും. ആ അവസ്ഥയിൽ എത്തണം. ചിത്തത്തിൽ കരുണയുണരണം. എത്ര കരുണ! നാട്ടിൽ മാത്രമല്ല, പരദേശത്തും പോയി. അന്ന് യാത്ര ഇത്ര എളുപ്പമല്ലായിരുന്നു. എവിടെയെല്ലാം പോയി? ധർമ്മം പഠിപ്പിക്കുവാൻ, ആളുകൾക്ക് നന്മ വരുത്തുവാൻ, ഒന്നും സ്വയം നേടാൻ വേണ്ടിയായിരുന്നില്ല. അദ്ദേഹം മറ്റൊരു വലിയ കാര്യം ചെയ്തു. കബീർദാസും നാനാക്കും ചേർന്ന് ഒരു വലിയ കാര്യമാണ് ചെയ്തത്. 2500 വർഷം മുൻപുള്ള ഭാരതത്തിൽ ഒരു നല്ല പരമ്പരയുണ്ടായിരുന്നു. വീടെല്ലാം ഉപേക്ഷിച്ച് സന്യാസിയാകുന്നവർ ഉണ്ടായിരുന്നു. അവർ ധർമ്മം പഠിപ്പിക്കും. സ്വന്തം നന്മയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കും. ആളുകളെ സേവിക്കും. അതവരുടെ തൊഴിലായിരുന്നു. സമാജത്തിൽ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കടം അങ്ങനെ വീട്ടുമായിരുന്നു. എന്നാൽ ഗൃഹസ്ഥനും സന്യാസിയാകാം, ഗൃഹസ്ഥനും സദ്ഗുരുവായി ധർമ്മം പാലിച്ച് ആളുകൾക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയൊരു പരമ്പര ഇവരാണ് ആരംഭിച്ചത്. വീടുപേക്ഷിക്കാമായിരുന്നു, വീടിനോട് ആസക്തിയില്ലായിരുന്നു. എന്നാൽ ഈ ആദർശം സ്ഥാപിക്കണമായിരുന്നു. ഗൃഹസ്ഥന്മാരിലും സന്യാസിയുണ്ടാകാം, ഗൃഹീസന്തുണ്ടാകണം എന്ന്. ഗൃഹീസന്താണെങ്കിൽ മറ്റുള്ളവർക്ക് ഭാരവുമാവുകയില്ല. ഒരിക്കലൊരു സംഭവമുണ്ടായി. സന്യാസിമാരുടെ സ്ഥാപനമായിരുന്നു. കുറച്ചു ദിവസം അവരുടെ കൂടെ താമസിക്കാമെന്ന് കരുതി അദ്ദേഹവും അവിടെ പോയി. സന്യാസി കഴിവനുസരിച്ച് ഒരു പാത്രം നിറയെ പാൽ അദ്ദേഹത്തിന് കൊടുത്തയച്ചു. അദ്ദേഹം അതിൽ പൂവിതളുകൾ നിറച്ച് തിരിച്ചു കൊടുത്തയച്ചു. "എന്താണിത്? ഞാൻ നിങ്ങൾക്ക് ഭാരമാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പൂവിതളല്ലേ, ഭാരമാവില്ല. ഗൃഹസ്ഥനാർക്കും ഭാരമാവില്ല. ജീവിക്കാനുള്ള വരുമാനമുണ്ടായിരിക്കും. സമൂഹത്തിൽ ഭാരവുമാവുകയില്ല. ഗൃഹസ്ഥനായിക്കൊണ്ട് തന്നെ എങ്ങനെ സന്യാസിയാകാം, എങ്ങനെ ആളുകളെ സേവിക്കാം?" ഈ ആദർശം സ്ഥാപിച്ചു. ഭാരതത്തിന് അങ്ങനെയൊരു നല്ല ആദർശം തയ്യാറാക്കി. ആരും സന്യാസിയാകരുതെന്ന് ഞാൻ പറയുന്നില്ല. സന്യാസി വേണം, അവർ അവരുടെ സ്ഥാനത്ത്. സന്യാസിയായി വീടുപേക്ഷിച്ചു, അതവരുടെ ത്യാഗമാണ്. നമ്മളവരെ നമിക്കുന്നു, നല്ലവരാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ ഗൃഹസ്ഥരും വേണമല്ലോ. ഗൃഹസ്ഥർ നന്നായില്ല എങ്കിൽ സമൂഹം എങ്ങനെ നന്നാകും? നല്ല സന്യാസിമാർ നല്ല വീടുകളിൽ നിന്നല്ലേ ഉണ്ടാകൂ? ഗൃഹസ്ഥരെല്ലാം പിഴച്ചവരാണ്, ശീലസദാചാരങ്ങളില്ലാത്തവരാണ്, ധർമ്മത്തെ അറിയുന്നവരല്ല. എന്നിട്ട് അവിടെ നിന്നും നല്ല സന്യാസിമാർ ഉണ്ടാകണം, അവർ വന്ന് നമ്മളെ നന്നാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല. ഗൃഹസ്ഥർ നന്നാവണം. എത്ര വലിയ ആദർശം സ്ഥാപിച്ചു ഈ എല്ലാ മഹാന്മാരും. നമ്മളിവരെ സന്തെന്നോ പരമാത്മാവെന്നോ ഈശ്വരനെന്നോ എന്തു പേര് വേണമെങ്കിലും വിളിച്ചോളൂ, നമ്മളവരുടെ ഗുണങ്ങളാണ് അറിയേണ്ടത്. എന്താണ് അവരിലുള്ള ഗുണം? ആ ഗുണം സ്മരിച്ച് നമ്മളിലത് വരുന്നുണ്ടോ ഇല്ലയോ, വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ജാഗരൂകതയോടെ ഇരിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും വേണം. ഇതേപോലെ ചിലർക്ക് ബുദ്ധനിൽ ശ്രദ്ധയുണർന്നു. വളരെ കല്യാണകാരി, ബുദ്ധനിൽ ഭക്തി. പക്ഷേ ബോധമില്ലെങ്കിൽ എന്തു ചെയ്യും? പിന്നെയും ശ്രദ്ധ വഷളാകും. കാലത്തെ എഴുന്നേറ്റ് ചൊല്ലിത്തുടങ്ങും, "ബുദ്ധം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി, ബുദ്ധം ശരണം ഗച്ഛാമി." മൂന്ന് പ്രാവശ്യം ചൊല്ലിയല്ലോ ഓപ്പൺ ജനറൽ ലൈസൻസ് കിട്ടി. ഇനി ഇന്നു മുഴുവനും ഞാൻ എന്തു വേണോ ചെയ്യാം. എത്ര ദുരാചാരമോ ശീലവും വേണ്ട. അവിടുത്തെ ശരണം പ്രാപിച്ചതെന്തിനാണ്? അവിടുന്ന് എന്നെ രക്ഷിക്കും. എന്താണ് ബുദ്ധം ശരണം ഗച്ഛാമി? ആരോടും ഗൗതമം ശരണം ഗച്ഛാമി എന്ന് പറയാൻ അനുവദിച്ചിട്ടില്ല. ബുദ്ധം ശരണം ഗച്ഛാമി, ബോധമുണ്ടായപ്പോഴാണ് ബുദ്ധനായത്. ബോധിയില്ലാതെ ഗൗതമൻ ആര്? അതേപോലെ ബോധം നമ്മളിലും ഉണ്ടാകട്ടെ. നമ്മൾ ബോധമുണർത്താൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. പിന്നെ എന്തിൻ്റെ ശരണം, എന്ത് ശരണം? ഇക്കാര്യമേ മറന്നുപോയി. തെറ്റായ മാർഗത്തിൽ അകപ്പെട്ടുപോയി. അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ആളുകൾ വഷളാക്കും. ധർമ്മമെന്ന പേരിൽ സമ്പ്രദായം കെട്ടിപ്പടുക്കും. അതുകൊണ്ട് കൂടെ കൂടെ ഉപദേശിച്ചുകൊണ്ടിരുന്നു, "നീ സ്മരിക്കുന്നത് ആരെയായിരിക്കണം?" മനസ്സിലാക്കിക്കൊടുത്തു.
നമോ തസ് ഭഗവതോ അർഹതോ സമ്മാ സംബുദ്ധസ്.
നമസ്കാരം ചെയ്യേണ്ടത് അവരെയാണ്, അർഹന്തരായവരെ, സമ്യക് സംബുദ്ധരായവരെ. ആരുമായിക്കൊള്ളട്ടെ, ഗൗതമനാകട്ടെ, മറ്റാരെങ്കിലുമാകട്ടെ, ഈ അവസ്ഥയിൽ ആരെത്തിയിട്ടുണ്ടോ? ഞാൻ അവരെ നമസ്കരിക്കുന്നു. അപ്പോൾ ഒരു സമ്പ്രദായമായി മാറുകയില്ല. ഞാൻ ഗുണങ്ങളുടെ ഗ്രാഹകനാണ്. ഗുണങ്ങളെ സ്വീകരിച്ച് ആ മാർഗത്തിലൂടെ പോകുന്നവനാണ്. അത് കൂടെ കൂടെ പറഞ്ഞു. ബുദ്ധനെ എങ്ങനെ വന്ദിക്കാം? ഏജബുദ്ധ അതീതാച്ച. ഇതിനു മുൻപ് എത്ര ബുദ്ധന്മാരുണ്ടായിട്ടുണ്ടോ കൂടെ കൂടെ പറയാറുണ്ട്. ഈ ബുദ്ധത്വം എൻ്റെ കുത്തകയല്ല. ഇതിനു മുൻപ് എത്രയോ ബുദ്ധന്മാരുണ്ടായിരുന്നിരിക്കാം, ഇന്നുമുണ്ടാകും. ഇനി എത്രയോ പേർ വരാനിരിക്കുന്നു. ആർക്കാണോ ബോധമുണ്ടായത്, ജ്ഞാനമുണർന്നത്, അവർ ബുദ്ധനായിത്തീരും. ഇതൊരാളുടെ മാത്രം കുത്തയാകുന്നത് എങ്ങനെ? ഇന്നേക്ക് മുൻപ് എത്ര ബുദ്ധന്മാരുണ്ടായിട്ടുണ്ടോ അവരെയെല്ലാം വന്ദിക്കുന്നു. ഇന്ന് ബുദ്ധന്മാരായിട്ടുള്ളവരെയും വന്ദിക്കുന്നു, വരാനിരിക്കുന്ന ബുദ്ധന്മാരെയും വന്ദിക്കുന്നു. അപ്പോൾ കിണിയിൽ വീഴില്ലല്ലോ. ഒരു സമ്പ്രദായത്തിലും ബന്ധിക്കപ്പെടുകയില്ല, സമുദായമായി ചുരുങ്ങില്ല. വളരെ ജാഗ്രതയായിരുന്നു. ഈ ഭക്തിയും പൂജയും കൊണ്ട് ധർമ്മത്തെ വഷളാക്കിയെങ്കിലോ? പൂജ എങ്ങനെ ചെയ്യണം? ബുദ്ധൻ്റെ പൂജ എങ്ങനെ ചെയ്യണം? പറഞ്ഞു.
ഇമായ ധമ്മാനു ധമ്മ പടിപത്യ ബുദ്ധം പൂജേമി.
ഇപ്രകാരം ബുദ്ധനെ പൂജിക്കുന്നു. എങ്ങനെ? ധമ്മാനുധമ്മം, സ്ഥൂലധർമ്മം മുതൽ സൂക്ഷ്മധർമ്മം വരെ. എന്നുവച്ചാൽ ശീലം പാലിക്കുന്നതു മുതൽ സമാധി, പ്രജ്ഞ, നിർവാണം വരെ മുഴുവൻ ധർമ്മത്തിൻ്റെ മാർഗം പ്രതിപാദനം ചെയ്യുന്നു. മാർഗത്തിലൂടെ നടക്കുന്നു. അങ്ങനെയെങ്കിൽ ബുദ്ധനെ സമ്മാനിക്കുകയാണ്. അച്ഛനമ്മമാരോടുള്ള ബഹുമാനം അവർ പറഞ്ഞ മാർഗത്തിലൂടെ പോകുകയാണ്. ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നത് അവർ പറഞ്ഞ വഴിയിലൂടെ നടന്നുകൊണ്ടാണ്. നമ്മൾ നടക്കുന്നില്ല, ബഹുമാനിക്കുകയാണ്. പൂക്കളർപ്പിച്ചും ദീപം തെളിയിച്ചും ദീപാരാധന നടത്തിയും പ്രീതിപ്പെടുത്തി എന്നുറച്ചു. ധൂപവും ദീപവും നൽകുന്നതിൽ ഒരു ദോഷവുമില്ല, മൂർത്തിയുണ്ടാക്കുന്നതിൽ ദോഷമില്ല. പക്ഷേ ഇതെല്ലാം ഗുണങ്ങളെ സ്മരിക്കുവാൻ വേണ്ടിയായിരിക്കണം. ആ ഗുണങ്ങൾ നമ്മളിൽ വരുന്നുണ്ടോ ഇല്ലയോ, ബുദ്ധനിൽ ഭക്തി ശ്രദ്ധയുണ്ടെങ്കിൽ ബുദ്ധൻ്റെ ഗുണം മുന്നിൽ കാണണം. എന്തു ഗുണമാണ് മുന്നിൽ കാണേണ്ടത്? എന്താണ് ഗുണം?
ഇത്യപ്പിസു ഭഗവ അർഹം സമ്മാ സംബുദ്ധു വിദ്യാചരണ സമ്പന്നു സുഗതോ ലോകവിദു അനുത്തരോ പുരിശദം സാരഥി സത്താ ദേവമനുസാനം ബുദ്ധോ ഭഗവാതി.
ബുദ്ധനാണെങ്കിൽ ഈ ഗുണങ്ങളുണ്ടായിരിക്കും. ആര് ബുദ്ധനായാലും ഈ ഗുണങ്ങളുണ്ടായിരിക്കും. ഇത്തിപ്പിസോ ഭഗവ, അയാൾ ഭഗവാനായിത്തീരും. 2500 വർഷങ്ങളിൽ ഭാഷ മാറും, ശബ്ദങ്ങൾക്ക് അർത്ഥവ്യത്യാസം വരും. ഇന്ന് ഭഗവാൻ ശബ്ദത്തിന് ഈശ്വരൻ, പരമാത്മാ എന്നൊക്കെയാണ് അർത്ഥം. അന്ന് ഭഗവാൻ എന്ന ശബ്ദത്തിനർത്ഥം എന്തായിരുന്നു? അക്കാലത്തെ സാഹിത്യം വായിക്കുന്നതിൽ നിന്നും മനസ്സിലാകുന്നത്
ഭഗ്ഗരാഗോ ഭഗ്ഗദോഷോ ഭഗ്ഗമോഹോതി ഭഗവ.
ആരുടെയാണോ രാഗം പൂർണ്ണമായും നശിച്ചത്, ദ്വേഷം നശിച്ചത്, മോഹം നശിച്ചത്, ഭഗ്നമായത്, അയാൾ ഭഗവാനായി. അയാൾ മുക്തിയുടെ ഐശ്വര്യത്തിൻ്റെ ജീവിതം നയിക്കുന്നു, ഭഗവാനായി. ഇങ്ങനെ ഒരാളുണ്ടെങ്കിൽ സ്മരിക്കാം. അയാളുടെ രാഗം നഷ്ടമായി, ദ്വേഷം നഷ്ടമായി, മോഹം നഷ്ടമായി, മുക്തനായി. നമ്മളും അതുപോലെ നമ്മുടെ കുറച്ചെങ്കിലും രാഗം ദ്വേഷം നഷ്ടമാക്കിയാൽ, മോഹം നഷ്ടമാക്കിയാൽ, എങ്കിലേ അദ്ദേഹത്തിൻ്റെ ഭക്തനാകൂ. എങ്കിൽ ഭക്തി ശ്രദ്ധ വലിയ ഉപയോഗമുള്ളതായി. അന്യഥാ ശ്രദ്ധ ഭക്തിയുടെ പേരിൽ കാപട്യമായി, അബദ്ധമായി. വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വേണം ജോലി ചെയ്യുവാൻ. നമ്മുടെ ഭക്തി ദുഷിച്ചു പോകരുത്, ഒട്ടും ദുഷിക്കരുത്. അർഹന്ത്, എന്താണ് അർഹന്ത്? അരി എന്ന് ശത്രുവിനെയാണ് പറയുന്നത്. ഹന്ത് എന്നാൽ ഹനനം ചെയ്തു. ആരാണോ അവൻ്റെ എല്ലാ ശത്രുക്കളുടെയും ഹനനം ചെയ്തത്, എല്ലാ ശത്രുക്കളെയും കൊന്നത്, അവൻ അർഹന്ത്. ഈ അഹിംസയുടെ പൂജാരി ആരെ വധിക്കാൻ? ആരാണ് നമ്മുടെ വൈരികൾ? പുറമേയുള്ള ഒരൊറ്റയാൾ പോലും നമ്മുടെ ശത്രുവല്ല. എല്ലാ ശത്രുക്കളും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ വികാരങ്ങളെല്ലാമാണ് നമ്മുടെ ശത്രുക്കൾ. എത്ര ദുഃഖമാണിവർ നമുക്ക് തരുന്നത്! നമ്മളെ എത്ര കഷ്ടപ്പെടുത്തുകയാണ്! ഈ ശത്രുക്കളെ വധിച്ചു, അവരെ ഇല്ലാതാക്കി, അപ്പോൾ അർഹന്തനായി, മുക്തനായി. സമ്മാ സംബുദ്ധോ, സമ്യക് രൂപത്തിൽ ശരിയായി സംബുദ്ധനായി, സ്വയം ബുദ്ധനായി, സ്വയംഭൂവായി, തന്നെത്താനെയായി. സ്വയം മാർഗത്തിലൂടെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ആരുടെയും കൃപ കൊണ്ട് ആരും ബുദ്ധനായിത്തീരുന്നില്ല, ആരുടെയും കൃപ കൊണ്ട് ആരും മുക്തനായിത്തീരുന്നില്ല. സ്വയം പ്രയത്നിക്കേണ്ടതുണ്ട്, സ്വയം ധർമ്മമാർഗത്തിലൂടെ നടക്കേണ്ടതുണ്ട്. അങ്ങനെ സമ്മാസം ബുദ്ധോ, വിദ്യാചരണ സമ്പന്നോ, ശീലം പാലിക്കുന്നതിൽ, സമാധിയിൽ, പ്രജ്ഞയിൽ, വിദ്യയിൽ, ആചരത്തിൽ എല്ലാം സമ്പന്നനായി, പെർഫെക്റ്റായി. സുഗതോ, ഇദ്ദേഹത്തിൻ്റെ ഗതി എത്ര നല്ലതാണ്! ശരീരത്തിൻ്റെ കർമ്മഗതിയാകട്ടെ, വാണിയുടെ കർമ്മഗതിയാകട്ടെ, മനസ്സിൻ്റെ കർമ്മമാകട്ടെ, എല്ലാം നല്ലത് തന്നെ, നല്ലത്. എങ്ങനെ പറയുന്നുവോ അതുപോലെ പ്രവർത്തിക്കുന്നു, എന്ത് ചെയ്യുന്നുവോ അതേ പറയൂ. പ്രവൃത്തിയിലും വാണിയിലും വ്യത്യാസമില്ല.
യഥാവാദി തഥാ കാരി, യഥാകാരി തഥാവാദി.
അതുകൊണ്ടാണ് തഥാഗതൻ എന്ന് പറയുന്നത്. കഥനിയും കരണിയും തമ്മിൽ ഭേദമില്ല. അല്ലെങ്കിൽ വലിയ ഉയർന്ന ഉപദേശം തരും, അതൊന്നും സ്വന്തം ജീവിതത്തിൽ പാലിക്കുകയുമില്ല. ബുദ്ധനാകുന്നയാൾ അങ്ങനെയല്ല. പറയുന്നതും ചെയ്യുന്നതും ഒന്നു തന്നെ. ഉപദേശിക്കുന്നത് തന്നെ സ്വന്തം ജീവിതത്തിലും പാലിക്കും, അല്ലെങ്കിൽ ഉപദേശിക്കില്ല. ലോകവിദു, മുഴുവൻ ലോകത്തെയും അറിഞ്ഞു. ഈ അവസ്ഥയിലെത്തിയ വ്യക്തി സർവജ്ഞനായിത്തീരുന്നു. അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്തതായി ഒന്നും ഉണ്ടാകുകയില്ല. ഈ ലോകമെന്നാൽ എന്താണ്? നമ്മുടെ മൂന്നര മുഴം, മൂന്നരക്കൈ നീളമുള്ള ശരീരത്തിനകത്ത് എല്ലാ ലോകവും ഉൾക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നരകവും മൃഗങ്ങളും, ഇതിൽ മനുഷ്യലോകവും ബ്രഹ്മലോകവും. സാധന ചെയ്ത് ചെയ്ത് എല്ലാം അനുഭവത്തിൽ കാണാൻ സാധിക്കും. എല്ലാ ലോകങ്ങളുടെയും അനുഭവം ഉള്ളിലുണ്ടാകും, വെളിയിലെയും അറിവുണ്ടാകും. അപ്പോൾ ലോകവിദു. അനുത്തരോ പുരുസധമ്മസാരഥി, തെറ്റായ മാർഗത്തിൽ അകപ്പെട്ടവർക്ക് ഒരു ശരിയായ തേരാളി. വഴിതെറ്റിയ കുതിരകളെ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നയാളെപ്പോലെ. ഇതുപോലെ ആളുകൾ പിഴച്ചുപോയി, ധർമ്മം മറന്നുപോയി. ധർമ്മത്തിൻ്റെ നാമത്തിൽ കർമ്മകാന്ഡങ്ങൾ മാത്രം ചെയ്തു തുടങ്ങി. ധർമ്മത്തിൻ്റെ പേരിൽ ദാർശനികതകൾ ഉടലെടുത്തു. അങ്ങനെയുള്ളവർക്ക്, അതായത് വഴിതെറ്റിയ ആളുകളെ ശരിയായ മാർഗത്തിലൂടെ നയിക്കുക, ഈ ജോലി സ്നേഹത്തോടെ കരുണയോടെ ചെയ്തിരുന്നു. സത്താദേവമനുസ്സാനം, സത്താ ശാസ്ത, ശിക്ഷകനായിരുന്നു. വളരെ സ്നേഹപൂർവം 35-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ബുദ്ധനായി. 80-ാം വയസ്സിൽ ശരീരം ത്യജിക്കുന്നു. ഈ 45 വർഷം മുഴുവൻ സമയവും ലോകസേവ തന്നെ ലോകസേവ. തനിക്ക് മംഗളം ലഭിച്ചു, മുക്തനായി. പുതിയ ജന്മമുണ്ടാകുവാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് പിന്നെ എന്താണ് ആവശ്യം? ആളുകൾ അവരവരുടെ കർമ്മഫലം അനുഭവിക്കുന്നു. ഞാൻ വല്ല ഹിമാലയത്തിലും പോയി തൻ്റെ തപസ് ചെയ്യാം. അല്ല, ജീവിതകാലം മുഴുവനും മറ്റുള്ളവരുടെ നന്മ, മറ്റുള്ളവരുടെ നന്മ. രാത്രി കഷ്ടിച്ച് അരയാമം കിടക്കുമായിരുന്നു, ശരീരത്തിന് വിശ്രമം കൊടുക്കുവാൻ വേണ്ടി മാത്രം. ശേഷിച്ച മുഴുവൻ സമയവും പരോപകാരം, പരോപകാരം. ഇത്ര കരുണ. അദ്ദേഹം തൻ്റെ മൃത്യുവിൻ്റെ സമയം, പരിനിർവാണ സമയം വിളംബരം ചെയ്തു. 3 മാസം തികയുമ്പോൾ വൈശാഖ പൂർണിമയുടെ ദിനം. പൂർണിമ സമാപ്തമാകുമ്പോൾ ഞാൻ ശരീരം ത്യജിക്കും. നടന്ന് നടന്ന് കുശീനഗരത്തിൻ്റെ വെളിയിൽ ഒരു മരച്ചുവെട്ടിലെത്തി. അന്ന് പൂർണിമയുടെ രാത്രിയാണ്. അദ്ദേഹം കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹായി ആനന്ദൻ കൂടെയുണ്ട്. പ്രഭാതമായാൽ ഇദ്ദേഹം ശരീരവും ഉപേക്ഷിക്കും. പെട്ടെന്നാണ് ആനന്ദന് തോന്നിയത്, ഈ കുശീനഗരത്തിൽ ഇദ്ദേഹത്തിൻ്റെ വളരെയധികം ഭക്തന്മാരുണ്ട്. ഭഗവാൻ ഞങ്ങളുടെ ഇത്ര അടുത്തു വന്നാണ് പ്രാണൻ ത്യജിച്ചത് എന്നറിയുമ്പോൾ, ഈ ആനന്ദൻ ഞങ്ങളെ ഒന്ന് അറിയിച്ചില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് പഠിക്കാമായിരുന്നു, അന്തിമ ദർശനം കിട്ടുമായിരുന്നു, മൈത്രി കിട്ടുമായിരുന്നു, കരുണ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ആനന്ദൻ ആളുകളെ വിവരം അറിയിച്ചു. ഭഗവാൻ രോഗം കാരണം ശയ്യയിലാണ്. നാളെ പ്രഭാതമായാൽ അദ്ദേഹം പ്രാണൻ ത്യജിക്കും. ആൾക്കൂട്ടം എത്തിത്തുടങ്ങി. വരിവരിയായി ദർശനവും തുടങ്ങി. ആനന്ദൻ പറയുന്നു, പ്രണാമം ചെയ്ത് കടന്നുപോകൂ, പ്രണാമം ചെയ്ത് കടന്നുപോകൂ, പോകൂ, തിരക്കാണ്. ഇത്ര വലിയ തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ? വളരെ കുറച്ചുമാത്രം സമയമേ ബാക്കിയുള്ളൂ. 5-10 മിനിറ്റിനകം സൂര്യനുദിക്കും. ഇദ്ദേഹം പ്രാണനും ത്യജിക്കും. അപ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരാൾ മുൻപിലെത്തി. ഒട്ടും മാറുന്നില്ല. ഞാൻ നമസ്കരിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. നമ്മുടെ ശരീരം പോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെയും ശരീരം. അതിനെ നമസ്കരിച്ചാൽ എന്ത് പ്രയോജനം? ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ധർമ്മം പഠിക്കുവാനാണ് വന്നത്. ഇത്രയും വലിയ വിദ്യ ഇദ്ദേഹത്തിനറിയാം. പോയിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇതുപോലെ പഠിപ്പിക്കുമോ എന്ന് ആർക്കറിയാം. എനിക്ക് ഇദ്ദേഹത്തിൽ നിന്നും പഠിക്കണം. ഇദ്ദേഹം ശരീരം ഉപേക്ഷിക്കുവാൻ പോവുകയാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ കഷ്ടപ്പെടുത്തരുത്. ഈ ധർമ്മശിക്ഷയ്ക്കുള്ള സമയമല്ല. നിങ്ങൾ പ്രണമിച്ചിട്ട് പോകൂ, ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വഴികൊടുക്കൂ. ഒട്ടും മാറുന്നില്ല. ഈ സംസാരം ഭഗവാന്റെ ചെവിയിലെത്തി. ഇയാളെ തടയരുത്. ആരെങ്കിലും ഗംഗയുടെ അടുത്ത് ദാഹം തീർക്കാൻ ചെല്ലുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അനുവദിക്കാതിരിക്കുകയോ, ഗംഗയെ നമസ്കരിച്ചിട്ട് പോകാനോ? ഗംഗയിൽ കരുണയുടെ നീരൊഴുക്ക്. ആനന്ദ, തടയല്ലേ? ഈ പാവം വളരെ ദുഃഖിതനാണ്. എൻ്റെ അടുത്ത് വരട്ടെ, ഞാനിയാളെ ധർമ്മം പഠിപ്പിക്കും. പ്രാണൻ പോകാൻ നേരത്തും ധർമ്മം പഠിപ്പിക്കുക. എന്തുമാത്രം കരുണ! പകരമൊന്നിനും വേണ്ടിയിട്ടല്ല. തനിക്കു പേര് കിട്ടുവാനോ തൻ്റെ പേരിൽ ഒരു സമുദായം കെട്ടിപ്പടുക്കുവാനോ വേണ്ടിയല്ല. അങ്ങനെ ക്ഷേത്രം പണിയുക, അങ്ങനെയെല്ലാം ആയിരുന്നെങ്കിൽ അദ്ദേഹം ബുദ്ധനല്ല. എങ്ങനെ ആളുകൾക്ക് ശരിയായ മാർഗം ലഭിക്കാം? എങ്ങനെ മുക്തിയുടെ മാർഗം കാണിക്കാം? ഈ കരുണയോടുകൂടി ജീവിതം മുഴുവൻ ജോലി ചെയ്തു. നമ്മൾ ബുദ്ധൻ്റെ ഭക്തന്മാരാണെന്ന് അവകാശപ്പെടുകയും കരുണയുടെ കണിക പോലും നമ്മളില്ലാതിരിക്കുകയും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണമെന്ന ഭാവനയേയില്ല. മറ്റുള്ളവരെ വെറുക്കുന്നു, ദ്വേഷിക്കുന്നു, ശത്രുത വച്ച് പുലർത്തുന്നു. സ്നേഹം മനസ്സിലുദിക്കുന്നില്ല. മനസ്സിൽ മൈത്രിയില്ല, മനസ്സിൽ കരുണയില്ല. നമുക്കിതെന്തു പറ്റി? ഏതു വഴിയിലാണ് നമ്മൾ ചെന്നെത്തിയിരിക്കുന്നത്? ശ്രദ്ധ നമ്മൾ മറന്നുപോയി, അർത്ഥം തെറ്റായി മനസ്സിലാക്കി. ശ്രദ്ധ ഗുണങ്ങളെ ധാരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതുപോലെ ധർമ്മത്തിൽ ശ്രദ്ധയുണർന്നു. ധർമ്മം ശരണം ഗച്ഛാമി. എന്താണ് ധർമ്മം? ധർമ്മം എന്താണ് എന്ന് പറയുന്നു. ധർമ്മമെന്നാൽ ബൗദ്ധധർമ്മമെന്നല്ല, ധർമ്മമെന്നാൽ ഹിന്ദുധർമ്മമെന്നല്ല, ജൈനധർമ്മമെന്നല്ല, ധർമ്മമെന്നാൽ ധർമ്മം. ധർമ്മം അനന്തമാണ്. അതിനെ ബൗദ്ധമാക്കുമ്പോൾ സീമിതമായിത്തീരുന്നു, ചെറുതായിത്തീരുന്നു. അതിനെ ഹിന്ദുവാക്കുമ്പോൾ കുറച്ചുപേർക്ക് മാത്രമായി ചുരുങ്ങി. മുസ്ലിമാക്കുമ്പോൾ കുറച്ചാളുകൾക്ക് മാത്രമായി. ക്രിസ്ത്യനാക്കുമ്പോൾ ചുരുങ്ങി. ധർമ്മം അനന്തമാണ്. പ്രകൃതിയുടെ നിയമം, വിശ്വവിധാനം, അതെല്ലാവർക്കും ഒരുപോലെയുള്ളതാണ്. എത്ര വലുതായതിനെ ചെറുതാക്കുകയോ? ജീവിതം മുഴുവനും ധർമ്മം പഠിപ്പിച്ചു. എന്നാൽ ജീവിതകാലത്ത് ഒരിക്കൽ പോലും ബൗദ്ധധർമ്മം എന്ന ശബ്ദം ഉപയോഗിച്ചിട്ടേയില്ല. ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ അനുയായികളെ ബൗദ്ധന്മാരെന്ന് പറഞ്ഞിരുന്നില്ല. അവരെ ധാർമ്മികർ എന്നാണ് പറഞ്ഞിരുന്നത്. ധമ്മികോ, ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവർ. ധമ്മട്ടോ, ധർമ്മമാർഗത്തിൽ സഞ്ചരിച്ച് ധർമ്മിഷ്ഠരാകുകയായിരുന്നു നന്മ വരുവാൻ. അങ്ങനെ മനസ്സിലാക്കി ധർമ്മമാർഗത്തിലൂടെ പോകും. ധർമ്മം സമ്പ്രദായമല്ല, ധർമ്മം എല്ലാവർക്കും കല്യാണകാരിയായ ധർമ്മം. ആര് ധരിക്കുന്നുവോ അവർക്ക് നന്മ വരും. ധർമ്മത്തിനും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ മനസ്സിലാക്കി.
സ്വഖാതോ ഭഗവത ധമ്മു സന്ദിട്ടിക്കു അകാലിക്കു ഏഹി പസ്തിക്കു ഒപ്പനേയിക്കു പച്ചത്തങ് വേദിതബോവിന്യുഹീതി.
സ്വഖാതോ, യഥാർത്ഥത്തിൽ ധർമ്മം ധർമ്മമാണ് എങ്കിൽ അതിനെ വ്യക്തമാക്കി മനസ്സിലാക്കിത്തരും. വളരെ നല്ലതുപോലെ മനസ്സിലാക്കിയില്ല എങ്കിൽ, വല്ല കടങ്കഥയുമാണ് എങ്കിൽ, ചിലർക്ക് മാത്രം മനസ്സിലാക്കിയാൽ അത് ദാർശനിക കടങ്കഥയാണെങ്കിൽ ആളുകൾ എങ്ങനെ മനസ്സിലാക്കും? മനസ്സിലാക്കാതെ എങ്ങനെ ധാരണം ചെയ്യും? സരള ലളിതമായ ഭാഷയിൽ സരളമായി പറഞ്ഞുകൊടുത്തു എങ്കിൽ ധർമ്മമാണ്. അതാണ് സ്വഖാദോ ഭഗവതാ ധമ്മോ. പിന്നെ സന്ദിഠികോ ധർമ്മമെങ്കിൽ
കിം സച്ചിയാരാഹോ വിയേ ആദി സച്ച് ജുഗാദി സച്ച് ഹേ ബി സച്ച് നാനക ഹോസി ബി സച്ച്.
യഥാർത്ഥമായും വാസ്തവമായും കാണുന്നത് സന്തുഷ്ടികമായത്, ആരംഭം മുതൽ അനുഭൂതിയിൽ സത്യമായത്, മറ്റുള്ളവർക്ക് അനുഭൂതിയിൽ ഉണ്ടായത് നമുക്കെങ്ങനെ സത്യമാകും? നമുക്കതിൻ്റെ കൽപ്പന ചെയ്യുവാനല്ലേ സാധിക്കൂ. അയാൾ അങ്ങനെ പറയുന്നു, നമ്മൾ ധ്യാനത്തിലിരിക്കും അതിൻ്റെ കൽപ്പന ചെയ്യും. സന്തുഷ്ടികം, നമ്മുടെ അനുഭൂതിയിൽ വരുന്നത്. അകാലികോ യഥാർത്ഥ ധർമ്മമാണ്. നമ്മളതിനെ ധരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ ഫലം കിട്ടുവാൻ, പരിണാമം ലഭിക്കുവാൻ കാലതാമസമുണ്ടാകുകയില്ല. ആരെങ്കിലും നമ്മളോട് ഈ ധർമ്മം അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഈ കർമ്മകാന്ഡം ചെയ്യുക, മരിച്ചതിന് ശേഷം അതിന് ഫലം കിട്ടും, ആർക്കറിയാം മരണശേഷം എന്ത് കിട്ടുമെന്ന്? ഇപ്പോൾ എന്ത് കിട്ടുന്നു? ധാരണം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വർത്തമാനകാലം, ഈ ലോകം നന്നാവുന്നില്ല എങ്കിൽ പരലോകം എങ്ങനെ നന്നാവാൻ? ധർമ്മത്തിൻ്റെ പേരിൽ മാർഗച്യുതി, വഴിതെറ്റി. ഇപ്പോൾ ഫലം കിട്ടണം. അതാണ് അകാലികോ ധർമ്മത്തിൻ്റെ മറ്റൊരു ഗുണം. ഏഹി പസ്യകോ, വരൂ നോക്കൂ, നീയും വരൂ, ചെയ്തു നോക്കൂ. ആളുകൾ വിഭജന ചെയ്യുവാൻ വരുന്നു. നാലഞ്ച് ദിവസമാകുമ്പോഴേക്കും അകത്ത് ഒരു വിചാരമുണർന്നു തുടങ്ങും. ഇത് വളരെ നല്ലതാണല്ലേ. ഇതെൻ്റെ അമ്മയും ചെയ്തിരുന്നെങ്കിൽ, ഇതെൻ്റെ അച്ഛനും ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ സഹോദരൻ ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ഭർത്താവ് ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ ചെയ്തിരുന്നുവെങ്കിൽ, എൻ്റെ മകൻ ചെയ്തിരുന്നുവെങ്കിൽ, പിന്നെ ബോധം വരുന്നു. നമുക്ക് ശ്വാസം നോക്കണമല്ലോ, സംവേദന നോക്കണമല്ലോ. ഇതെന്ത് ചിന്തയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്? കുറച്ച് സമയം കഴിയുമ്പോൾ പിന്നെയും തുടങ്ങും. അയാൾ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അയാൾ വലിയ ദുഃഖിതനല്ലേ? നിയന്ത്രിക്കാൻ കഴിയില്ല. അകത്തുനിന്നും ഏഹി പസ്യകോ, നമുക്ക് നന്മ വരികയല്ലേ, മറ്റുള്ളവർക്കും നന്മ വരണം. പത്ത് ദിവസം പൂർണ്ണമാകുമ്പോൾ അതിയായ മോഹം തോന്നും. ഈ വിദ്യ മറ്റുള്ളവർക്കും കിട്ടണം, എല്ലാവർക്കും കിട്ടണം. എനിക്കതിനെന്ത് ചെയ്യാൻ സാധിക്കും? ഞാൻ ധർമ്മസേവകനായി തീരട്ടെ, മറ്റേതെങ്കിലും ശിബിരത്തിൽ പോയി സേവ ചെയ്യും. എനിക്ക് നന്മ വന്നു, മറ്റുള്ളവർക്കും വരട്ടെ. ഈ ഭാവം വരിക തന്നെ ചെയ്യും. ഏഹി പസ്യകോ, ഒപ്പനേയികോ, നമ്മളെ അടിവച്ചടിവച്ച് മുക്തിയിലേക്ക് നയിക്കുന്നു ധർമ്മമാണ്. അന്തിമ ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കുന്ന ഒരു രാജമാർഗമാണിത്. തിരിച്ചു പോകേണ്ടുന്ന ഇരുളടഞ്ഞ വഴിയല്ല, ഓരോ അടിയും മുക്തിയിലേക്കുള്ളതാണ്.
ആദ്യമേ കല്യാണക്കാരി, മധ്യമേ കല്യാണക്കാരി, അന്തമേ കല്യാണക്കാരി.
ആദ്യം ആരംഭം കല്യാണകാരി, മധ്യം മധ്യവും കല്യാണകാരി, അന്ത്യം അന്ത്യവും കല്യാണകാരി. ശീലം പാലിക്കുക മാത്രം ചെയ്താലും നല്ലത് തന്നെ. സമാധി പരിശീലിക്കുന്നു, കൂടുതൽ നല്ലത്. പ്രജ്ഞ ഉണരുന്നു, നന്മയ്ക്കെതിരില്ല. എങ്ങാനും നിർവ്വാണസുഖം ലഭിച്ചാൽ നന്മയുടെ പൂർണ്ണതയായി. ഓരോ കാൽവെപ്പും കല്യാണകാരി, കല്യാണകാരി. അതാണ് ഓപ്പനേയികോ. പച്ചത്തം വേദിതബ്ബോ വിഞ്ഞൂഹീതി. ഓരോ വ്യക്തിയും, ഇതിൽ ജാതിയില്ല, ഗോത്രവ്യത്യാസമില്ല, വർണ്ണവ്യത്യാസമില്ല, സമുദായത്തിൻ്റെ യാതൊരു ഭേദവുമില്ല. ഏത് ജാതിയാകട്ടെ, ഏത് വർണ്ണമാകട്ടെ, ഏത് ഗോത്രമാകട്ടെ, ഏത് നാട്ടിലേതാകട്ടെ, ഏത് ഭാഷ പറയുന്നവനാകട്ടെ, ഏത് നിറരൂപമുള്ളവനാകട്ടെ, ഈ മാർഗത്തിലൂടെ നടക്കണം, മുക്തി പ്രാപിക്കും. പച്ചത്തം വേദിതബ്ബോ. ഈ വേദന അകത്ത് സംവേദനയുടെ എല്ലാ സത്യവും അറിഞ്ഞറിഞ്ഞ് മുക്താവസ്ഥ വരെ എത്താൻ സാധിക്കും എങ്കിൽ ധർമ്മമാണ്. ധർമ്മത്തിൻ്റെ പേരിൽ പറ്റിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ഇങ്ങനെ മനസ്സിലാക്കി ധാരണം ചെയ്യണം. ഇതേപോലെ ചിലർ പറയും, സംഘം ശരണം ഗച്ഛാമി. എന്താണ് സംഘം? ഒരു സാമ്പ്രദായികതയുടെയും ബന്ധമില്ല. ഏത് ജാതിയിലെ, ഏത് വർണ്ണത്തിലെ, ഏത് നാട്ടിലെ ഒരു വ്യക്തി ശീലം സമാധി പ്രജ്ഞയുടെ മാർഗത്തിലൂടെ നടക്കുകയാണെങ്കിൽ, തൻ്റെ മനസ്സിനെ നിർമ്മലമാക്കുകയാണെങ്കിൽ അത് സംഘമാണ്. അയാൾ തൻ്റെ ഉള്ളിൽ സംഘർഷം ചെയ്ത്, അതായത് കഠിനപ്രയത്നം ചെയ്ത് സ്വയം നിർമ്മലമാക്കുകയാണ്. അയാൾ ശീലം സമാധി പ്രജ്ഞകളെ സംഘടിപ്പിച്ച് സ്വയം നിർമ്മലമാക്കുകയാണ്. അയാൾ സംഘമായി. ഇതേപോലുള്ള അനേകം സജ്ജനങ്ങളുടെ, അവരുടെ സമൂഹവും സംഘമാണ്.
സൂപടിപന്നോ ഭഗവതോ സാവക സംഘോ, ഉജൂപടിപന്നോ ഭഗവതോ സാവക സംഘോ, ന്യായപടിപന്നോ ഭഗവതോ സാവക സംഘോ, സാമീചിപടിപന്നോ ഭഗവതോ സാവക സംഘോ.
നേർവഴിക്ക് പോകുന്നു, ഋജുവായ വഴിക്ക് പോകുന്നു, ശരിയായ വഴിക്ക് പോകുന്നു, ഉചിതമായ വഴിക്ക് പോകുന്നു, ജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ പോകുന്നു, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ പോകുന്നു. അങ്ങനെ സ്വന്തം നന്മ വരുത്തണം എങ്കിൽ സംഘമാണ്. കേവലം വസ്ത്രം മാറ്റിയാൽ ആരും സംഘമാകുന്നില്ല. തന്നെ നിർമ്മലമാക്കുന്നുവോ ഇല്ലയോ? നൈർമല്യത്തിന് നാലവസ്ഥകളുണ്ട്. ഒന്നാമത്തേത് നിർവാണാവസ്ഥ പ്രാപ്തമാകുന്നു, പരമമായ സത്യം പ്രാപിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു നിർമ്മലമായ അവസ്ഥ. അങ്ങനെയുള്ള വ്യക്തിയെ അന്നത്തെ ഭാഷയിൽ ശ്രോതാപന്നനെന്ന് പറയുമായിരുന്നു. ശ്രോതമായി തീരുന്നു ഈ വ്യക്തി, മുക്തിയുടെ ശ്രോതത്തിൽ ചെന്ന് ചേർന്നു. പ്രപഞ്ചത്തിലെ ഒരു വ്യക്തിക്കും അയാളെ മുക്തനാകുന്നതിൽ നിന്നും തടയാൻ സാധിക്കുകയില്ല. ഏറ്റവും കൂടിയാൽ 7 ജന്മം മുക്തനാകും, അർഹന്തനാകും. ഇതിനേക്കാൾ കൂടിയ അവസ്ഥ കുറേ കൂടി മുന്നിലാണ്. സഗതാഗാമി, കൂടിയാൽ 1 ജന്മം. ഇതിലും മുമ്പിലായി അനാഗാമി, ഈ ലോകത്തിൽ ജനിക്കുകയില്ല, ബ്രഹ്മലോകത്തിൽ ജനിച്ച് അവിടെ തന്നെ മുക്തി നേടുന്നു. അർഹന്ത്, ഈ ലോകത്തിൽ ഈ ജന്മത്തിൽ തന്നെ മുക്തനാകുന്നു, മറ്റു ജന്മമില്ല. ഈ അവസ്ഥകളെല്ലാം സാധന ചെയ്ത് പ്രാപ്തമാകുന്നതാണ്. മനസ്സെത്രമാത്രം നിർമ്മലമാകുന്നുവോ അത്രയും അവസ്ഥ പ്രാപിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ശരിയായ അർത്ഥത്തിൽ നമ്മുടെ ശ്രദ്ധ കല്യാണകാരിയാകുന്നത്. നമ്മളും ഈ മാർഗത്തിലൂടെ പോകുന്നവരെ നോക്കി അവർക്ക് കല്യാണം ഭവിക്കുകയാണ്. അതേ മാർഗത്തിലൂടെ പോയി നമുക്കും നന്മ വരുന്നു എങ്കിൽ ശ്രദ്ധ വലിയ കല്യാണകാരിയായി. ഈ ശ്രദ്ധയാണ് നമ്മുടെ ആദ്യത്തെ മിത്രം. രണ്ടാമത്തെ മിത്രം, അന്നത്തെ ഭാഷയിൽ വീര്യ എന്നാൽ പ്രയത്നം ചെയ്യുക, പരിശ്രമം ചെയ്യണം, പുരുഷാർത്ഥം ചെയ്യണം. മറ്റാരെങ്കിലും നമ്മളെ അക്കരെ കടത്തും എന്ന വിചാരം മനസ്സിൽ നിന്നും നീക്കണം. നമുക്ക് പരിശ്രമിക്കണം, പുരുഷാർത്ഥം ചെയ്യണം. അതിനുവേണ്ടിയുള്ള ശ്രമം തുടങ്ങിയാൽ എല്ലാ ദൃശ്യാദൃശ്യ ശക്തികളും നമ്മെ സഹായിക്കുവാൻ തുടങ്ങും. സ്വയം പ്രയത്നിക്കുന്നവനെ മാത്രമേ ഈശ്വരൻ സഹായിക്കൂ. ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുവാൻ ആരംഭിച്ചാൽ എല്ലാ ശക്തികളും നമ്മെ സഹായിക്കും. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്സ് ദംസെൽവ്സ്. എവിടെ നമ്മൾ നമ്മുടെ ജോലി തുടങ്ങുന്നു, കുറേ കഴിയുമ്പോൾ പ്രകൃതിയുടെ ഈ നിയമം ശരിക്കും മനസ്സിലാകും. ഇങ്ങനെയാണ് പ്രകൃതി നമ്മളെ സഹായിക്കുന്നത്. മുന്നോട്ട് എത്രമാത്രം പോകുന്നുവോ പ്രകൃതിയുടെ നിയമം അത്രയും നല്ലതുപോലെ മനസ്സിലാകും. ഒരുപാട് സഹായം ലഭിക്കും. സ്വയം നടന്നേ പറ്റൂ. പ്രയത്നിക്കുന്നതിൻ്റെ കൂടെ വിവേകമുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം, ബോധമുണ്ടായിരിക്കണം. തെറ്റായ തരത്തിലൊന്നുമല്ലല്ലോ പ്രയത്നിക്കുന്നത്. ഇവിടെ ഒരു കഥ പ്രചാരത്തിലുണ്ട്. കാശീനഗരത്തിലെ 4 മിത്രങ്ങൾ ഒരു പൂർണിമയുടെ രാത്രിയിൽ നാഗവിഹാരം ചെയ്യുവാൻ, അതായത് വള്ളംകളിക്ക് തീരുമാനിച്ചു. ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ വള്ളം തുഴയും. വള്ളത്തിൽ കയറിയിരുന്ന് 4 പേരും നല്ലതുപോലെ തുഴയുവാൻ തുടങ്ങി. കറുപ്പിൻ്റെ ലഹരിയിലായിരുന്നു. രാത്രി മുഴുവനും പങ്കായം തുഴഞ്ഞു, വിയർത്തു കുളിച്ചു. രാവിലെ സൂര്യനുദിച്ചപ്പോൾ മനസ്സിലായി വള്ളം ഒരിഞ്ചുപോലും മുന്നോട്ട് പോയിട്ടില്ല. രാത്രി മുഴുവനും വള്ളം തുഴഞ്ഞു, പക്ഷേ ഈ വള്ളം തെല്ലും നീങ്ങിയില്ല. ഒരാൾ അപ്പോഴാണ് കണ്ടുപിടിച്ചത് ഈ വള്ളം കരയിൽ കയറുകൊണ്ട് കെട്ടിയിരിക്കുകയാണ്. കെട്ടഴിക്കാതെയാണ് അധ്വാനിച്ചത്. ഈ അജ്ഞാനത്തിൻ്റെ കയറ് കെട്ടിയിട്ട് നമ്മൾ പരിശ്രമം നടത്തിയാൽ, സാധന ചെയ്താൽ തെറ്റായിട്ടല്ലേ ചെയ്യുന്നത്? ജ്ഞാനത്തോടുകൂടി വേണം പരിശ്രമിക്കുവാൻ. അപ്പോൾ വീരത, പരിശ്രമം, പുരുഷാർത്ഥം നമുക്ക് മംഗളകാരിയായിരിക്കും. മൂന്നാമത്തെ നമ്മുടെ മിത്രമാണ് സതി. അന്നത്തെ ഭാഷയിൽ സതി എന്നാൽ സ്മൃതി. സ്മൃതി എന്നാൽ ഇന്ന് സ്മരിക്കുക, ഓർമ്മിക്കുക, ആരെയെങ്കിലും സ്മരിക്കാൻ തുടങ്ങി സ്മരിക്കുക, സുമിരണം, എവിടെ ചെന്നകപ്പെട്ടു. സ്മൃതി, ജാഗ്രത, തന്നെക്കുറിച്ച് ബോധവാനായിരിക്കുക, ജാഗ്രത ആയിരിക്കുക. ആപോ ആപ്, സ്വയം നമ്മുടെ ഉള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയുന്ന ജ്ഞാനം. എവിടെയാണ് കെട്ടുപിണഞ്ഞതെന്ന് നോക്കൂ. സതി തിരിച്ചറിവോടുകൂടി അന്തർഭാഗത്ത് നടക്കുന്നു. യഥാർത്ഥത്തെ എന്ത് സംഭവിക്കുന്നു അങ്ങനെ തന്നെ അറിയുക, എങ്കിൽ സതി ഉപയോഗമുള്ളതായി. നാലാമത്തെ നമ്മുടെ മിത്രമാണ് സമാധി. സമാധിയും തെറ്റായി മനസ്സിലാക്കി. ആധാരം, അടിത്തറ തെറ്റിയാൽ, രാഗത്തിൽ ദ്വേഷത്തിൽ സമാധിസ്ഥനായാൽ ഒരു പ്രയോജനവുമില്ല. രാഗദ്വേഷമില്ലാതെ നിർമ്മലമായ ചിത്തമാണ് ഏകാഗ്രമാകുന്നത്. എങ്കിൽ ഒരു വശത്ത് നിർമ്മലമാകുന്നു, മറുവശത്ത് ഏകാഗ്രമാകുന്നു. സമാധി നന്നായി, സമ്യക്കായി. ഈ നാലാമത്തെ മിത്രം ബലവാനായി. അഞ്ചാമത്തെ മിത്രം പ്രജ്ഞ. പ്രജ്ഞയും ബോധമില്ലാതെയായാൽ ആരോ പറയുന്നത് കേട്ടു, വിശ്വസിച്ചു, ചിന്താപ്രജ്ഞ, ചിന്തിച്ചു, മനനം ചെയ്തു, ഒരു പ്രയോജനവുമില്ല, മുക്തി പ്രാപിക്കില്ല. ഇത് ഭാവനാപ്രജ്ഞ. എന്നാൽ പ്രത്യക്ഷ ജ്ഞാനം, പരോക്ഷ ജ്ഞാനമല്ല, നമ്മുടെ ജ്ഞാനം, നമ്മളെപ്പറ്റിയുള്ള അറിവ് അകത്തുനിന്നും ഉണരുന്നു. കണ്ടോ, എല്ലാം അനിത്യമല്ലേ? എന്തിനോട് രാഗം തോന്നാൻ, എന്തിനോട് ദ്വേഷം തോന്നാൻ? അനിത്യമല്ലേ? അനിത്യബോധം സ്വന്തം അനുഭവത്തിലുണർന്നാൽ ഭാവനാമയി പ്രജ്ഞയായി. ഇപ്രകാരമാണോ ജോലി ചെയ്യുന്നത് എന്നളക്കുവാനൊരളവുകോലുണ്ട്. സാധന ചെയ്തതിനു ശേഷം ജീവിതത്തിൽ ധർമ്മം പാലിക്കുന്നുണ്ടോ ഇല്ലയോ, ഈ സമത ജീവിതത്തിൽ വന്നോ ഇല്ലയോ. ജീവിതത്തിൽ ഇഷ്ടമുള്ളതും ഇല്ലാത്തതും അനേകവിധ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ കരയുകയും കരഞ്ഞുകൊണ്ടേയിരിക്കുകയും ഇഷ്ടമുള്ളത് വരുമ്പോൾ തുള്ളുകയും ചെയ്താൽ സമതയെവിടെ? വിവസനയായില്ല, പ്രജ്ഞ ഉണർന്നില്ല. അന്തർഭാഗത്തു നിന്നും പ്രജ്ഞ ഉണരണം, എങ്കിൽ ശരിയായ പ്രജ്ഞയാണ്. നമുക്കിടയിൽ ഇങ്ങനെയൊരു കഥയുണ്ട്. ഒരു വലിയ പണക്കാരൻ മരിച്ചുപോയി. അയാൾക്ക് 2 ആൺമക്കളുണ്ടായിരുന്നു. കുറേ കാലം കൂട്ടുകുടുംബമായി കഴിഞ്ഞു. പിന്നെ സഹോദരന്മാരല്ലേ വഴക്കിട്ടു, ഭാഗം വയ്ക്കാൻ തീരുമാനിച്ചു. സ്വത്തും പണവുമെല്ലാം പപ്പാതി ഭാഗിച്ചെടുത്തു. എല്ലാം ഭാഗിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ എവിടെയോ ഒളിച്ചു വച്ചിരുന്ന ഒരു പൊതി കണ്ടെത്തിയത്. കൊണ്ടുവന്ന് തുറന്നു നോക്കി. അതിനകത്ത് 2 മോതിരങ്ങളായിരുന്നു. ഒന്നിൽ വലിയ വിലപിടിച്ച രത്നം മതിച്ചിരുന്നു, മറ്റേത് സാധാരണ വെള്ളിയുടെ. മൂത്ത സഹോദരൻ്റെ മനസ്സിൽ കൊതി. ഇത് അച്ഛൻ സമ്പാദിച്ചതല്ല, പൂർവികരുടേതാണ് എന്നാണ് തോന്നുന്നത്. പരമ്പരാഗതമായി തലമുറ തലമുറയായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ കുടുംബത്തിൽ മൂത്തവൻ, ഇത് ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. നീ ഈ വെള്ളിയുടേത് എടുത്തോ. അനിയൻ പുഞ്ചിരിച്ചു. ശരി, നല്ല കാര്യം. ചേട്ടൻ രത്നമെടുത്തുകൊള്ളൂ, ഞാൻ വെള്ളി എടുത്തുകൊള്ളാം. വീട്ടിലെത്തി നോക്കി. ആ വെള്ളിമോതിരം അച്ഛൻ എന്തിനാണ് സൂക്ഷിച്ചു വെച്ചത്? രത്നം സൂക്ഷിച്ചത് മനസ്സിലാക്കാം, പക്ഷേ ഈ വെള്ളി? അയാൾ വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ മോതിരത്തിൽ എന്തോ കൊത്തിയിരിക്കുന്നത് കണ്ണിൽപ്പെട്ടു. ഇങ്ങനെയാണ് കൊത്തിയിരുന്നത്: ഇതിനും മാറ്റമുണ്ടാകും, ഇതും മാറും. ഇതച്ഛൻ്റെ ഉപദേശമാണ്, ഈ അവസ്ഥയും മാറും. പിന്നെ എന്ത് സംഭവിച്ചു? ചേട്ടൻ്റെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും വന്നുകൊണ്ടിരുന്നു. വസന്തവും ഹേമന്തവും വന്നു. വസന്തം വരുമ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, വലിയ സന്തോഷം. ഹേമന്തം വന്നാൽ ദുഃഖം, വലിയ ദുഃഖം. ഡിപ്രഷൻ, ടെൻഷൻ, ഹൈപ്പർ ടെൻഷൻ. രാത്രി ഉറക്കമില്ല, ഉറക്കമരുന്നുകൾ കഴിക്കുന്നു. സ്ഥിതി വഷളായി വഷളായി. ഇലക്ട്രിക് ഷോക്ക് വരെ വേണ്ടി വന്നു. അനുജൻ വസന്തം വരുമ്പോൾ അതിൻ്റെ സുഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ?
തേന ത്യക്തേന ഭുഞ്ജിത.
ത്യാഗത്തോടുകൂടി അനുഭവിക്കുക. ആസക്തിയില്ല. അവനറിയാം ഇതും മാറും. ഇത് സ്ഥിരമായി നിൽക്കുന്നതല്ല. തീർച്ചയായും മാറ്റമുണ്ടാകും. ഈ വസന്തവും പോകും. അത് കഴിഞ്ഞ് ഹേമന്തം വന്നു. പിന്നെയും പുഞ്ചിരിക്കുന്നു. ഇതും മാറും. ഈ അവസ്ഥയും മാറിപ്പോകും. ചിത്തത്തിനെ സമതയിൽ നിർത്തുന്നു. ഈ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ. അപ്പോൾ പ്രജ്ഞ ഉപയോഗമുള്ളതായി. ജീവിതത്തിലൊന്നും വന്നില്ല, ഇവിടെ 10 ദിവസം സാധന ചെയ്യൂ, അങ്ങനെ സംവേദന കിട്ടി, ഇങ്ങനെ സംവേദന കിട്ടി, ഞാൻ അങ്ങനെയായി, പവിത്രമായി തീർന്നു എന്നാണെങ്കിൽ വലിയ തെറ്റ്. ഇവിടെ പഠിക്കുന്നത് ജീവിതത്തിൽ പാലിക്കണം. ഈ 5 മിത്രങ്ങളും കൂടെയുണ്ടെങ്കിൽ തീർച്ചയായും ജീവിതം മെച്ചപ്പെടും. ജീവിതം മുഴുവനും സുഖമായിത്തീരും. ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ആരുടെ ജീവിതത്തിലാണ് ഉണ്ടാകാത്തത്? എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എൻ്റെ ജീവിതത്തിലും വന്നു. വിഷമിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായി, ഞാൻ ദുഃഖിക്കുകയില്ല. വ്യാകുലമായാൽ വ്യാകുലതയുടെ വിത്തുപാകും. എത്ര നേരം എന്തെങ്കിലും ഓർത്ത് വ്യാകുലപ്പെട്ടാൽ അത്രയും നേരം വ്യാകുലതയുടെ വിത്ത് വിതറിക്കൊണ്ടിരിക്കും. വ്യാകുലതയുടെ വിത്ത്, വ്യാകുലതയുടെ വിത്ത്. എന്തുകൊണ്ടാണ് വ്യാകുലമായത് എന്ന് പ്രകൃതി നോക്കാറില്ല. വ്യാകുലതയുടെ വിത്ത് എന്ന് കണ്ട് വ്യാകുലതയുടെ ഫലം കിട്ടും. മേലിലുണ്ടാകുന്ന ഫലം വ്യാകുലതയുടേതായിരിക്കും. ഒരു വിത്തിട്ടാലും എന്തുമാത്രമാണ് ഫലം ലഭിക്കുന്നത്? നമ്മൾ വ്യാകുലതയുടെ വിത്ത് വിതയ്ക്കുമോ? ഇപ്പോൾ വ്യാകുലരാകുന്നു, ഭാവിയിലേക്കും വ്യാകുലത നിർമ്മിക്കുന്നു. എന്താണീ ചെയ്യുന്നത്? ഞാൻ വ്യാകുലനാകുന്നില്ല. വന്നതു വന്നു. പരിസ്ഥിതി എന്തുതന്നെയായാലും ഞാൻ പുഞ്ചിരിക്കും. പുഞ്ചിരിച്ചു തന്നെ നേരിടും. എൻ്റെ മനസ്സിൽ അഴുക്ക് പുരട്ടുവാൻ ഞാൻ അനുവദിക്കില്ല. എങ്കിൽ ധർമ്മം ഉപയോഗപ്രദമായി. വിവശന പ്രയോജനപ്പെട്ടു. ഇതിനുവേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പ്രവചനം കേൾക്കാൻ വേണ്ടിയല്ല. പ്രവചനം കൊണ്ട് എന്ത് പ്രയോജനം? കുറച്ചുനേരം ബുദ്ധി തെളിഞ്ഞു. നല്ല പ്രവചനം, വളരെ നല്ലത്. ഇല്ല ഇല്ല, ഈ ചെയ്യുന്ന സാധനം കൊണ്ടാണ് നന്മ വരുന്നത്. അത് ശരിയായി ചെയ്യണം. ശേഷിച്ച 2 ദിവസം വളരെ നല്ലതുപോലെ ഉപയോഗിക്കണം. വളരെ മംഗളം വരും. എത്രയോ പേർക്ക് മംഗളമായി. എൻ്റെ അനുഭവം കൊണ്ടറിയാം, മറ്റുള്ളവരുടെ അനുഭവം കൊണ്ടും അറിയാം. എത്രയോ ആളുകൾക്ക് മംഗളമായി. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരുടെയും ദുഃഖങ്ങൾ ഇല്ലാതാകട്ടെ. എല്ലാവർക്കും സ്വസ്തി, മുക്തി ലഭിക്കട്ടെ, മുക്തി ലഭിക്കട്ടെ.
ഭവത് സർവ മംഗളം. ഭവത് സർവ മംഗളം. ഭവത് സർവ മംഗളം. ഫലഹു ഫലഹു ഫലഹു.
ആവശ്യമെങ്കിൽ 5 മിനിറ്റ് വിശ്രമിക്കാം. അതിനുശേഷം വീണ്ടും ധ്യാനം ചെയ്യാനിരിക്കാം. 5 മിനിറ്റ് വിശ്രമിക്കാം.